ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വിലയേറിയ കർത്താവിന്റെ ദാസന്മാർക്കും പ്രിയ വിശ്വാസികൾക്കും വിശിഷ്യ പ്രിയപ്പെട്ട പൈതങ്ങൾക്കും എല്ലാവർക്കും എന്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. നിങ്ങളോട് ഒരുമിച്ചായിരിക്കാൻ എനിക്കിടയായതിൽ സന്തോഷമുണ്ട്. അതിനുള്ള പദവി നൽകിയ ദൈവത്തെ വിശിഷ്യ വാഴ്ത്തുന്നു. സർ, വി വുഡ് സീ ജീസസ് ജവാനെ, നിങ്ങൾക്ക് യേശുവിനെ കാണുവാൻ താല്പര്യമുണ്ട് എന്ന് യെരുശലേം ദേവാലയത്തിന്റെ പരിസരത്തിൽ വന്ന ഗ്രീക്കുകാർ, യവന്മാരായ ചില ആളുകൾ അവരുടെ ആഗ്രഹം അത് പ്രകടിപ്പിച്ച കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തി. ഇന്നും ആ ഗ്രീക്കുകാരെ പോലെ നല്ല ആഗ്രഹമുള്ളവരായി പ്രാർത്ഥനയോട് നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ദൈവം നല്ല ആഗ്രഹത്തെ മാനിക്കുന്നവനാണ്, ആശിക്കുന്ന ആത്മാവിനെ തൃപ്തിപ്പെടുത്തുന്നവനുമാണ്. യേശു ഇന്ന് ശരീരത്തിൽ ഇവിടെ വരികയാണെങ്കിൽ എന്തെല്ലാം ഇവിടെ ഉണ്ടാകുമോ അതെല്ലാം ദൈവത്തിന്റെ വചനം സംസാരിക്കപ്പെടുമ്പോൾ ഇവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പാപശാന്തിയോ, രോഗസൗഖ്യമോ, മനസ്സമാധാനമോ, പ്രശ്നങ്ങൾക്ക് പരിഹാരമോ എന്താണ് എനിക്ക് നിങ്ങൾക്കും വേണ്ടിയത്? അതെല്ലാം വചനമാകുന്ന യേശുവിന്റെ സന്നിധിയിൽ നിന്ന് പ്രാപിപ്പാൻ നമുക്ക് കഴിയും. എല്ലാവരും പ്രാർത്ഥനയോടെയിരിക്കണമെന്ന് ഓർപ്പിക്കുന്നു. കൊച്ചുകുഞ്ഞുങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാന് ഇങ്ങനെ കുഞ്ഞുങ്ങളെ പ്രത്യേകം ശ്രദ്ധിക്കുകയായിരുന്നു. എന്റെ കൂടെ ഒന്ന് പ്രസംഗിക്കാൻ കൊള്ളാവുന്ന ആരെങ്കിലും ഉണ്ടോന്ന്, ആരെങ്കിലും നന്നായിട്ട് സംസാരിക്കുന്നതായിട്ട് കണ്ടാൽ ഞാൻ വിളിക്കും. ഈശലോ, നമുക്ക് ഇടത്തും മലത്തിൽ നിന്ന് പ്രസംഗിക്കാം. അതുകൊണ്ട് അത് മനസ്സിലിരിക്കട്ടെ. നമുക്ക് ഒരു വേദഭാഗം വായിക്കാം. 2 തിമോത്തിയോസ് 4 അതിന്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ ഇവിടെ വായിക്കുമ്പോൾ ദയവായി എല്ലാവരും അത് ശ്രദ്ധിക്കണം എന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു.
സമയത്തിൽ അസമയത്തിൽ ഒരു കേൾക്കുക, സകല ദീർഘക്ഷമയോടും ഉപദേശത്തോടും കൂടെ ശാസിക്കുക, തർജ്ജനം ചെയ്യുക, പ്രബോധിപ്പിക്കുക. അവർ പദ്യോപദേശം മറുക്കുമാർ കൊടുക്കാതെ ധർമ്മരസമാകുമാർ സ്വന്തം മോഹങ്ങൾ കൊത്തവണ്ണം ഉപദേശന്മാരെ പെരുക്കുകയും സത്യത്തിനാൽ ചെവി കൊടുക്കാതെ എത്തുകട കേൾപ്പാൻ തിരികെയും ചെയ്യുന്ന കാലം വരും. നീയോ സകലത്തിലും നിർമ്മതനായിരിക്കുക, കഷ്ടം സഹിക്കുക, സുവിശേഷകന്റെ പ്രവൃത്തി ചെയ്യുക, നിന്റെ ശുശ്രൂഷ മറുപടിയായി നിവർത്തിക്കുക. ഞാനോ ഇപ്പോൾ തന്നെ പാനീയയാഗമായി ഒഴിക്കപ്പെടുന്നു, എന്റെ നിര്യാണകാലവും അടുത്തിരിക്കുന്നു. ഞാൻ നല്ല പോർ ഒരു ഓട്ടം തികച്ചു വിശ്വാസം കാത്തു. ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു, അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ.
ഒരു നിമിഷം കൂടെ നമുക്ക് കണ്ണുകൾ അടച്ച് തലകളെ താഴ്ത്തിക്കൊണ്ട് പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥനയിൽ സഹകരിക്കണം. പരിശുദ്ധനായ കർത്താവേ, നിന്റെ കൽപ്പന പ്രകാരം നിന്റെ വചനം ഇതാ ഈ ജനത്തോട് അറിയിക്കുന്നു. നീ സഹായിക്കണമേ, നിന്റെ ആത്മാവ് വ്യാപരിക്കണമേ, കർത്താവിന്റെ മഹത്വം ഇവിടെ വിളങ്ങുവാൻ ഇടയാക്കണമേ, മറ്റുള്ളതെല്ലാം മറയുകയും നീ പ്രത്യക്ഷപ്പെടുകയും ചെയ്യണമേ, എല്ലാം താഴുകയും നീ ഉയരുകയും ചെയ്യണമേ, എല്ലാം വിസ്മരിക്കപ്പെടുകയും നീ മാത്രം സ്മരിക്കപ്പെടുകയും ചെയ്യണമേ. യേശുവിന്റെ നാമത്തിൽ പിതാവേ പ്രാർത്ഥന കേൾക്കണമേ. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ പോലെ സ്വർഗത്തിൽ നമ്മൾ ചെല്ലാൻ അവസരമുണ്ടെങ്കിൽ അവിടെയും ചെയ്യേണ്ടി വരുന്ന ഒരു പ്രവൃത്തിയാണ് ഹല്ലേലൂയ എന്ന് പറയുക. സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നവരെല്ലാം അവരുടെ നാവുകളെ ഉപയോഗിച്ച് യഹോവയെ സ്തുതിപ്പിക്കുന്ന അർത്ഥമുള്ള ഒരു ഹല്ലേലൂയ പറയണം. ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞാൽ മതി. ആ ഹല്ലേലൂയ സോക്കേട് പിടിച്ച ഹല്ലേലൂയ ആകരുത്, നല്ല ഹെൽത്തി ആയിരിക്കണം. ഈശലോ, കർത്താവിന് യാഗം കഴിക്കാൻ കൊണ്ടുവരുമ്പോൾ കേടുപിടിച്ചതിനെ കൊണ്ടുവരരുതെന്ന് പറയാറുണ്ട്. ദൈവത്തെ സ്തുതിക്കുമ്പോൾ നല്ല അത് ശക്തിയുള്ള ഹല്ലേലൂയ പറയണം. എല്ലാവരും ചേർന്ന് ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. നന്നായിട്ട് ദൈവത്തെ സ്തുതിക്കുമ്പോൾ അതിൽ നിന്ന് തന്നെ വലിയ അനുഗ്രഹം ഉണ്ടാകും. വളരെ
താമസിച്ച് വരുന്ന ഒരു വ്യക്തി ആയാലും ആ വ്യക്തി വളരെ ആത്മാർത്ഥതയോടുകൂടി വരുന്ന വ്യക്തിയാണെങ്കിൽ അയാളെ ദൈവത്തിന് എങ്ങനെ ഉപയോഗിക്കാൻ കഴിയും പ്രൈസ്ലോ എന്നുള്ളതിന്റെ തെളിവാണ് അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ്. മേബി എ ലേറ്റ് കമർ ബട്ട് എ ഡെഡിക്കേറ്റഡ് വൺ. നിങ്ങൾ ഞാനും വളരെ താമസിച്ച ദിവസങ്ങളിൽ വന്നവരായിരിക്കാം, 11 നേരത്തെ വേലക്കാരായിരിക്കാം, എന്നാൽ പരമാർത്ഥ ഹൃദയത്തോടുകൂടി വന്നവരാണെങ്കിൽ പ്രൈസ്ലോ നമ്മുടെ മുൻപന്മാരെക്കാൾ വളരെ നമ്മളെ ഉപയോഗിക്കാൻ കർത്താവിന് കഴിയും. അത് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് കർത്താവായ യേശു കഴിഞ്ഞാൽ പിന്നെ സുവിശേഷം സംബന്ധിച്ച്, ക്രിസ്തീയ ജീവിതം സംബന്ധിച്ച് നല്ലൊരു മാതൃക അത് നമ്മുടെ മുമ്പിൽ വയ്ക്കുവാൻ കഴിയുന്ന ഒരു വിശുദ്ധനാണ്. ഇൻ ഓൾ റെസ്പെക്ട്സ്, വിശുദ്ധ ജീവിതത്തില്, അതുപോലെ തന്നെ സുവിശേഷീകരണത്തില്, സകല കാര്യങ്ങളിലും യേശു കഴിഞ്ഞാൽ ഏറ്റവും നല്ല മാതൃകയാണ് വിശുദ്ധ പൗലോസ് പുതിയ നിയമത്തിൽ. ഞാൻ സാധാരണ പറയാറുണ്ട്, നല്ലൊരു അന്ത്യം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ പൗലോസിനെ നോക്കിയാൽ. പ്രൈസ്ലോ, ചില ആളുകളുടെ ജീവിതത്തിന്റെ ആരംഭഭാഗമൊക്കെ നല്ലതായിരിക്കും, അവസാനം കൊണ്ട കാടിക്കുഴിയിൽ അവസാനിപ്പിക്കുകയും. പ്രൈസ്ലോ, ഇന്ന് പൗലോസിന്റെ ജീവിതം അതിന്റെ അന്ത്യം ഏറ്റവും മനോഹരം. പ്രൈസ്ലോ, ഞാനൊരു വസ്തുത നിങ്ങളോട് പറയാം, നല്ലത് ആഗ്രഹിക്കുന്ന ഒരുത്തനെ മാത്രമേ ദൈവം നല്ല അവസാനത്തിലേക്ക് നയിക്കൂ. കഴിഞ്ഞ രാത്രി അതായിരുന്നു എന്റെ ഒരു ചിന്താവിഷയം. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നമുക്ക് ആർക്കെങ്കിലും ജീവിതത്തിൽ നല്ല ആഗ്രഹമുണ്ടോ? ഞാൻ നല്ല ആഗ്രഹം എന്ന് ഉദ്ദേശിച്ചത് പണം സമ്പാദിക്കാനല്ല. ഈ ലോകത്തിന്റെ സുഖങ്ങളിൽ അതെ ഇങ്ങനെ മുഴുകി മുന്നോട്ട് പോകാനല്ല. ഞാൻ ചരിത്രത്തിൽ വായിച്ചിട്ടുണ്ട്, ക്യൂൻ വിക്ടോറിയ എന്ന് പറയുന്ന ബ്രിട്ടീഷ് സാമ്രാജ്യത്തിലെ റാണിയായിരുന്ന ദൈവഭക്തയായിരുന്നു ആ സ്ത്രീരത്നം. തന്റെ ജീവിതകാലത്ത് ദൈവദാസന്മാരെ വളരെ മാനിച്ചൊരു വ്യക്തിയായി. അന്ന് വളരെ അറിയപ്പെട്ടിരുന്ന ജനറൽ വില്യം ബൂത്ത് എന്ന് പറയുന്ന ദൈവത്തിന്റെ ദാസനെ, സാൽവേഷൻ ആർമിയുടെ ഫൗണ്ടർ, അദ്ദേഹത്തെ വിളിച്ച് ഒന്ന് അനുമോദിക്കാൻ, അദ്ദേഹത്തിന് ആവശ്യമാണെങ്കിൽ ഒരു സാമ്പത്തിക സഹായവും അദ്ദേഹത്തിന് നൽകാനായിട്ട് ക്യൂൻ വിക്ടോറിയ അദ്ദേഹത്തെ കൊട്ടാരത്തിൽ വിളിച്ചു വരുത്തി. ഇത് നടന്ന സംഭവമാണ്. വിക്ടോറിയ വില്യം ബൂത്തിനോട് ഇങ്ങനെ ചോദിച്ചു, ആ ചോദ്യം ഇങ്ങനെയാണ്, വില്യം ബൂത്ത്, വാട്ട്സ് യുവർ ഡിസയർ? ദൈവങ്ങളെ, ഒരു നിമിഷം നിങ്ങൾ നിന്ദിച്ചു നോക്കണം. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ രാജ്ഞിയായിരിക്കുന്ന ക്യൂൻ വിക്ടോറിയ പോലുള്ള ഒരാള് നമ്മളെ വിളിച്ചിട്ട് നിന്റെ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ എന്ത് കാര്യമാ പറയേണ്ടതെന്ന് വിചാരിച്ച് ചിലപ്പോൾ നമുക്ക് ബോധം കേടുണ്ടാവും. ഇസലോ, നമ്മൾ വലുതൊക്കെ പറഞ്ഞു പിടിപ്പിക്കേണ്ടി. എന്നാൽ ക്യൂൻ വിക്ടോറിയയുടെ ചോദ്യത്തിന് മുമ്പിൽ മിഷണറി വീരനായ ആ ദൈവദാസൻ വില്യം ബൂത്ത് കൊടുത്ത മറുപടി, സകല വിശ്വാസികൾക്കും ദൈവദാസന്മാർക്കും എന്നും ഒരു മാതൃകയായിരിക്കട്ടെ. അദ്ദേഹം പറഞ്ഞ ഇങ്ങനെയാണ്, യുവർ മജസ്റ്റി, സം പീപ്പിൾസ് പാഷൻ ഈസ് മണി, സം അതേഴ്സ് ഈസ് ഫെയ്ത്ത്, ബട്ട് മൈ പാഷൻ ഈസ് സോൾസ്. പ്രൈസ്ലോ, അല്ലയോ മഹാറാണി, അനേക ആളുകളുടെ അഭിലാഷം പണമാണ്, മറ്റു പലരുടെയും താല്പര്യം കീർത്തിയാണ്, എന്റെ ആഗ്രഹം ആത്മാക്കളെ ലഭിക്കുക എന്നുള്ളതാണ്. ആ ആഗ്രഹമുള്ള വിശ്വാസികളും വേലക്കാരും ഒക്കെ ഒന്ന് വർദ്ധിച്ചു വന്നിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. ഞാൻ വേലക്കാരെന്ന് പറയുമ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളെയാണ് ഉദ്ദേശിക്കുന്നത്, അല്ലാതെ എനിക്ക് വെളിയിലുള്ളവരെയല്ല. ഒരിക്കലും ഒരു കർത്താവിന്റെ ദാസന് വേദപുസ്തകത്തിലെ ഒരു വാക്യം വായിച്ചിട്ട് ഇങ്ങനെ വ്യാഖ്യാനിച്ച് എനിക്കത് വളരെ രസമായിട്ടും തോന്നി, വളരെ സന്തോഷമായിട്ടും തോന്നി. കർത്താവ് ഇങ്ങനെ പറഞ്ഞു, കൊയ്ത്ത് വളരെ ഉണ്ട്, സത്യം വേലക്കാരോ ചുരുക്കം. അതിനെ ആ ദൈവദാസം വായിച്ച് വ്യാഖ്യാനിച്ചത് ഇങ്ങനെയാണ്, കൊയ്ത്ത് വളരെ ഉണ്ട്, സത്യവേലക്കാരോ ചുരുക്കം. അതുകൊണ്ടാണ് ഞാൻ എന്നെ കൂടെ ഉൾപ്പെടുത്തി പറഞ്ഞു, ഞാനിതിൽ ഏതാണെന്നുള്ളത് ദൈവം നിശ്ചയിക്കട്ടെ. വിശ്വാസികൾ എന്നുള്ള പേരെടുത്തതുകൊണ്ടും കാര്യമായില്ല. അപ്പസ്തുലനായ പൗലോസ് അതെ തനിക്കെതിരായിട്ട് ഉപദ്രവങ്ങൾ ഉണ്ടാക്കിയ ആളുകളെ കുറിച്ച് പറയുമ്പോൾ കള്ളന്മാരായുള്ള ആപത്ത് ദൈവമേ അതെനിക്ക് മനസ്സിലാക്കാം. മറ്റേത് ഭയങ്കരമാണ്, കള്ള സഹോദരന്മാരായുള്ള അവിടെ സഹോദരന്മാരാണ് ഉദ്ദേശിക്കുന്ന. പൗലോസിന്റെ പ്രദേശം കസിൻസും ഒന്നും അല്ല, സഹവിശ്വാസികളെ കുറിച്ചാണ് നോക്കണം. ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന ആളുകൾ ചിലരെ താൻ പരിശോധിച്ചിട്ട് അവര് ഫോൾസ് ക്രിസ്ത്യൻസ് ആണ്, കള്ള ക്രിസ്ത്യാനികളാണെന്ന് പറയേണ്ടി വന്നു. കപടവേലക്കാരെന്ന് ഉള്ള പ്രയോഗം താൻ ഉപയോഗിച്ചിട്ടുണ്ട്. കപടവേലക്കാര് അയ്യോ അതിനേക്കാൾ ഭയങ്കരമാണ് കള്ളയപ്പോസ്തലന്മാർ. ഏത് നാണയത്തിന്റെയും അത് ഡ്യൂപ്ലിക്കേറ്റ് അയക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്കറിയാം കറൻസി ഉള്ളതുപോലെ തന്നെ കൗണ്ടർഫീറ്റ് കോയിൻസും ഉണ്ട്. അതുകൊണ്ട് ഞാനിത് സംസാരിക്കുമ്പോൾ എന്റെ ദൈവമേ എന്നെ ഒരു സത്യക്രിസ്ത്യാനി ആക്കണമേ, എന്നെ ഒരു സത്യവേലക്കാരനാക്കണമേ. അപ്പോസ്തലന്മാരാരെങ്കിലും ഇവിടെ ഉണ്ടോ എന്നറിയത്തില്ല, ഉണ്ടെങ്കിൽ എന്നെ ഒരു സത്യ അപ്പോസ്തലനാക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. വെറും ലേവൽ മാത്രം പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ഈ നാളുകളിൽ നമ്മൾ ആഗ്രഹിക്കാം. ഞാൻ ഈ ശിക്കാഗോയെ കുറിച്ച് അതേ ചരിത്രത്തിൽ പല പ്രാവശ്യം വായിച്ചിട്ടുണ്ട്. വിവേകാനന്ദ സ്വാമികൾ ഇവിടെ വന്ന് അദ്വൈത സിദ്ധാന്തം വിതച്ച സ്ഥലമാണ് ശിക്കാഗോ നഗരം. അത് അന്ന് മുതൽ ഇന്ന് വരെയും കേട് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. നമ്മുടെ അനേകം അതേ സഭാ നേതാക്കളായ മല്ലന്മാരും അദ്വൈത കുരുക്കിനകത്ത് കുരുങ്ങിക്കിടക്കുക. എന്നാൽ വേറൊരു കാര്യം ഞാൻ ചരിത്രത്തിൽ നിന്ന് വായിച്ച് എനിക്ക് ഉള്ളത്തിന് സന്തോഷമുണ്ട്. 19-ാം നൂറ്റാണ്ടില് മിഷണറി പ്രവരന്മാരിൽ അഗ്രേസരനായിരുന്ന ഡി എൽ മൂടി കർത്താവിന് വേണ്ടി വളരെയേറെ പ്രവർത്തിച്ച ഒരു സ്ഥലമാണ്. അതൊക്കെ ഓർക്കുമ്പോൾ നാം ദൈവത്തെ വളരെ സ്തുതിക്കേണ്ടിയിരിക്കുന്നു. അവരെ പിന്നിട്ട് പോയ പ്രവർത്തികൾ ചെയ്യാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. വെറുതെ വല്ലപ്പോഴും വന്ന് ഒരു പാട്ടും പാടി ഇങ്ങനെ ഒരു പ്രസംഗവും കേട്ടുവെച്ച് പോകാനല്ല. പ്രൈസ് ദി ലോർഡ്. വി ഹാവ് ടു ടേക്ക് അപ്പ് ദ വർക്ക് ദാറ്റ് ഈസ് ലെഫ്റ്റ് ഫോർ അസ് ബൈ ദോസ് ഹു ഹാവ് ഗോൺ ബിഫോർ. നമുക്ക് മുമ്പേ കടന്നുപോയ ആ വിശുദ്ധന്മാർ നമുക്ക് വേണ്ടി അവശേഷിപ്പിച്ചിരിക്കുന്ന പ്രവൃത്തിയുടെ ബാക്കി ഏറ്റെടുത്ത് ചെയ്യുവാൻ എനിക്ക് നിങ്ങൾക്കും ഒരു കർത്തവ്യമുണ്ട്. നമുക്ക് എല്ലാവർക്കും കട്ടാവിനെ ഒരു നിമിഷം കൂടെ സ്തുതിക്കാം. വേദപുസ്തകത്തിൽ പുതിയ നിയമത്തിൽ പല തരത്തിലുള്ള സഭാ ശുശ്രൂഷകളെ കുറിച്ച് അല്ലെങ്കിൽ ആത്മീയ ശുശ്രൂഷകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒരു ബൈബിൾ സ്റ്റഡി ആയിരുന്നെങ്കിൽ എനിക്ക് അതൊക്കെ കൂടുതൽ സമയമെടുത്ത് പറയാൻ ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോസ്തോലത്വം, പ്രവാചകത്വം, അത് അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഈ മിനിസ്ട്രീസ് എല്ലാം, ഓൾ ഫേസസ് ഓഫ് ക്രിസ്ത്യൻ മിനിസ്ട്രി, ഈ ആത്മീയ ശുശ്രൂഷയുടെ എല്ലാ മുഖങ്ങളും എന്ന് ഞാൻ പറയട്ടെ, ഒരുപോലെ തന്റെ വ്യക്തിത്വത്തിൽ വിളങ്ങി നിന്ന ഒരു വ്യക്തിയായിരുന്നു വിശുദ്ധനായ പൗലോസ്. ഒരു നല്ല സുവിശേഷകനെ നിങ്ങൾക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ടോ? ലുക്ക് അറ്റ് പോൾ. പ്രൈസ് ദി ലോർഡ്. ഒരു നല്ല അപ്പോസ്തലനെ കാണണമോ? പ്രൈസ് ദി ലോർഡ്. ഒരു നല്ല ഉപദേഷ്ടാവിനെ കാണണമോ? ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്കൊരു ക്രിസ്ത്യൻ ഫാദറിനെ കാണണോ? ഇടയ്ക്കൊരു കാര്യം പറയട്ടെ, ഇത് നിങ്ങൾക്ക് രസമുള്ള ഒരു പോയിന്റ് ആയിരിക്കും ഞാൻ വിചാരിക്കുന്നു. ഞാന് ഈ യുസേലും വന്ന് ചില യോഗങ്ങളിലൊക്കെ പ്രസംഗിച്ചു. അതിൽ വഴിയായിട്ട് ഞാൻ കേരളത്തിലെ ഒരു ഉപദേഷ്ടാവായിട്ടാണ് അറിയപ്പെടുന്നത്. ഞങ്ങളൊക്കെ പ്രസംഗിക്കാൻ പോകുന്ന ചില സ്ഥലങ്ങളിൽ ഞാൻ നേരത്തെ ആരായിരുന്നു എന്നെ കർത്താവിന് ദാസം പരിചയപ്പെടുത്തിയല്ലോ. അത് ശരിയാണ്, ഞാൻ ഓർത്തഡോക്സ് സഭയിലെ ഒരു പെട്ടക്കാരനായിരുന്നു. ദൈവം എനിക്ക് തന്ന ആ ബോധ്യത്തിനനുസരിച്ച് ഞാൻ മുന്നോട്ട് ഇറങ്ങിയ ഒരാളാണ്, അല്ലാതെ യാതൊരു കാപട്യത്തിലും ഇറങ്ങിയതല്ല. പ്രൈസലോ. അല്ല, എന്തെങ്കിലും പ്രലോഭനത്താൽ ആരെങ്കിലും എന്നെ മുന്നോട്ടിറക്കിയതാണെങ്കിൽ അതിനകത്ത് പങ്കുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് എഴുന്നേറ്റിരിക്കാൻ ഞാൻ ആവശ്യപ്പെടുക. പ്രൈസലോ. ഞാൻ അനേക സ്ഥലങ്ങളിൽ പോയി പ്രസംഗിച്ചിട്ടുണ്ട്. ഞാൻ കാവേട്ടത്തിൽ ഇറങ്ങിയതാണെന്ന് ഒരു തെളിവ് ഹാജരാക്കാൻ ധൈര്യമുള്ള ഒരൊറ്റ വ്യക്തിയെ പോലും 24 വർഷത്തിനകം ഞാൻ കണ്ടിട്ടില്ല. പ്രൈസ് ദ ലോർഡ്. നീ കാണുമെന്ന് വിശ്വസിക്കും. ചില സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ സുവിശേഷം സാധിക്കാൻ ചെല്ലുമ്പോൾ ദേവദാസം പറഞ്ഞു ഞങ്ങളുടെയൊക്കെ പേരുകൾ എല്ലാവർക്കും വളരെ ഇഷ്ടമായിരിക്കുമെന്ന്. എനിക്കഭിപ്രായം പ്രൈസ്ലോ ഏറ്റവും വലുപ്പമുള്ള പേരുകളിൽ ഒന്നാണ് എന്റെ പേര്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ദൈവമക്കൾക്ക് വളരെ പ്രിയങ്കരമായ പേരുകളിൽ ഒന്നാണ് എന്റെ ഈ പേര്. പ്രൈസ്ലോ ഹല്ലേലൂയ. ഒരു വിഷയമല്ല. ചില സ്ഥലങ്ങളൊക്കെ ചെല്ലുമ്പോൾ ചില ആളുകൾ ഇങ്ങനെ ചോദിക്കും, നേരെ ഒന്നും ചോദിക്കുകയില്ല, ഈ സെക്കൻഡ് ഹാൻഡായിട്ടൊക്കെ ഇങ്ങനെ ചോദിക്കും, അച്ഛൻപട്ടുമൊക്കെ കളഞ്ഞതല്ലേ ഇവരെ, പിന്നെ എന്ത് ഞാൻ നോട്ടീസിനകത്ത് അച്ഛനൊക്കെ വെച്ചേക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്ന ആളുകൾ. അങ്ങനെയുള്ള പ്രിയപ്പെട്ടവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അവരോടൊരു കാര്യം പറയാം, ഞങ്ങളുടെയൊക്കെ പേര് നോട്ടീസ് വെക്കുമ്പോൾ അച്ഛനൊന്ന് വെക്കണമെന്ന് ഇന്നുവരെയും ഞാൻ പറഞ്ഞിട്ടില്ല. എന്റെ അനുവാദം കൂടാതെ വെക്കുന്നതാണ്. പ്രൈസ്ലോ. ഞാൻ പറയാറുണ്ട് എന്റെ പേര് എഴുതിയിട്ട് എന്നെ പരിചയപ്പെടാനായിട്ട് വായിച്ചിട്ടിൽ കാനം എന്നെഴുതിയാൽ മതി, സ്ഥലം അറിഞ്ഞാൽ മതി. അല്ല, ഇനി മറുവശം കൂടെ പറയാം. അച്ഛൻ എന്നുള്ള പേരൊന്നും വെച്ചു പോയത് കൊണ്ടും കുഴപ്പമൊന്നും. 3 കുഞ്ഞുങ്ങളുടെ പിതാവാണ്. അതുപോട്ട്. അതിനപ്പുറം കടന്ന് ആത്മീയാർത്ഥത്തിൽ ഫാദറിന് അല്ലെങ്കിൽ പിതാവെന്നൊന്ന് വെക്കാമോ എന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ച് എനിക്കത് മറുപടി പറയാം. ഒരു ക്രിസ്തീയ പ്രവർത്തകന്റെ പേരിനോട് ചേർത്ത് ഫാദർ അല്ലെങ്കിൽ പിതാവ് എന്ന് ഉപയോഗിക്കുന്നതിന്റെ യുക്തി എന്താ? അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപ്പോസ്തലനായ പൗലോസ് ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾക്ക് ക്രിസ്തുവിൽ 10,000 ഗുരുക്കന്മാരുണ്ടെങ്കിലും പിതാക്കന്മാരേറെയില്ല. ഞാനത്രേ നിങ്ങളെ സുവിശേഷത്താ ജനിപ്പിച്ചത്. ശ്രദ്ധിക്കണം. ഒരു ക്രിസ്തീയ പ്രവർത്തകൻ ഫാദർ അല്ലെങ്കിൽ അച്ഛൻ എന്നുള്ള പേര് ഒരു ഡെസിഗ്നേഷനായിട്ട് എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ന്യായം എന്താണെന്ന് ഞാൻ പറയാൻ പോവുകയാണ്. ആ വ്യക്തി സുവിശേഷം പറഞ്ഞ് കുറഞ്ഞപക്ഷം ഒറ്റയാളിനെയെങ്കിലും വീണ്ടും ജന്മത്തിലേക്ക് കൊണ്ടുവരണം. ഒരാളെങ്കിലും മതി ഒരപ്പനാകാൻ. ഒരു മകനെ പോലും ജനിപ്പിക്കാത്ത ഒരാളിനെ ആരും അപ്പനെന്ന് വിളിക്കുന്നു. 24 വർഷം ഞാൻ ഈ വേർപെട്ട സത്യത്തിന് വേണ്ടി നിന്നിട്ടുണ്ട്. എത്ര പേരെ കർത്താവിങ്കിലേക്ക് നയിച്ചെന്ന് എനിക്കറിയത്തില്ല. ഒരാളെങ്കിലും കാണും. തീരെ കുറഞ്ഞ പക്ഷം ഊജ്യങ്ങൾ മുഴുവൻ പോയാൽ ഒറ്റ വ്യക്തി എന്തിലും ദേഹത്തിന്റെ വചനത്താൽ ഈ ആളിന്റെ ശുശ്രൂഷയാൽ ഞാൻ വീണ്ടും ജന്മം പ്രാപിച്ചിട്ടുണ്ടെന്ന് ആകാശത്തിന്റെ കീഴിൽ ഒറ്റയാളെങ്കിലും സാക്ഷിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എന്റെ പേരിനോട് ചേർത്ത് ഇനി അഥവാ ഒന്ന് അടിച്ചു പോയാലും അതിനകത്ത് വലിയ തെറ്റൊന്നില്ല. മറുവശത്ത് ഒരൊറ്റ വ്യക്തിയെ പോലും കർത്താവിങ്കിലേക്ക് കൊണ്ടുവരാത്ത അനേകം ആളുകൾ, അയ്യോ അവരുടെ പേരിനോട് ചേർത്ത് ബഹുമാനവാചിയായ ഇതുപോലുള്ള പദപ്രയോഗങ്ങളെല്ലാം ഇങ്ങനെ വാരിക്കോരി എഴുതിയിട്ട് അതിന്റെ ഒടുവിലായിട്ട് ഫാദർ പിതാവ് എന്നെഴുതുമ്പോൾ ഇതുപോലെ ഒരു വൈരുദ്ധ്യം ഞാൻ വേറെ കണ്ടിട്ടില്ല. അത് വായിച്ച് സ്വർഗം കണ്ണുനീർ പൊടിക്കും. ഇടയ്ക്കൊരു കാര്യം പറയട്ടെ, ഈ ഞങ്ങളൊക്കെ എപ്പിസ്കോപ്പൽ സഭയില് ഇങ്ങനെ കാറ്റഗറിസം ചോദ്യോത്തരങ്ങളൊക്കെ പഠിക്കാൻ പഠിപ്പിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പട്ടക്കാരാരാണെന്നൊരു ചോദ്യം കേട്ടിട്ടില്ലാത്തൊരു കേട്ടോ, ആരാണ് പട്ടക്കാർ? അതിന്റെ മറുപടി മതോപദേശ താരങ്ങൾ എന്ന് പറയുന്ന പുസ്തകത്തിൽ കാറ്റഗറിക്കൽ ഫോമിൽ വെച്ചിരിക്കുകയാണ്. ഹു ഇസ് എ പ്രീസ്റ്റ്, ഒരു പട്ടക്കാരൻ ആരാണ്? അതിന്റെ മറുപടി സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ചുരുക്കി പറയാം. ഭൂവാസികളെ സ്വർഗവാസികളും നരകവാസികളെ ഒന്നും പറയാം, ഭൂവാസികളെ സ്വർഗവാസികളും മൃഗസ്വഭാവികളെ ദൈവിക സ്വഭാവികളും ആക്കി തീർക്കുന്ന വഴികാട്ടികൾ അത്രേ പട്ടക്കാർ. എത്ര മനോഹരം. ഭൂവാസികളെ സ്വർഗവാസികളും
മൃഗസ്വഭാവികളെ ദൈവിക സ്വഭാവികളും ആക്കി തീർക്കുന്ന വഴികാട്ടികൾ. അതാ ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു. പക്ഷേ എത്ര ഭൂവാസികളെ സ്വർഗവാസികളാക്കിയിട്ടുണ്ട്, എത്ര മൃഗീയ സ്വഭാവികളെ ദൈവിക സ്വഭാവികൾ ആക്കിയിട്ടുണ്ട് എന്നുള്ള ചോദ്യം ഞാനല്ല, സ്വർഗീയ കോടതി ഒടുവിൽ ചോദിക്കുന്ന ഒരു ദിവസം വരും. അന്ന് ഓരോരുത്തരും അണിഞ്ഞുകൊണ്ട് നടന്ന അഭിമാനഭൂഷണങ്ങൾക്ക് അന്ത്യനായവിധിയുടെ സമയത്ത് മറുപടി കൊടുക്കേണ്ടി വരുമെന്ന് ഈ സന്ധ്യാവേളയിൽ ഞാൻ നിങ്ങളെ അറിയിക്കും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും കർത്താവിനെ വീണ്ടും സ്തുതിക്കാം. എന്റെ ജീവിതത്തിന്റെ സാക്ഷ്യവചനങ്ങൾ കർത്താവ് നടത്തുന്നത് പോലെ ഇന്നും നാളെയും ഒക്കെ ആയിട്ട് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ പ്രാർത്ഥനയോടെ ഇരിക്കണം. പ്രിയമുള്ളവരെ, അപ്പോസ്തലനായ പൗലൂസിന്റെ ജീവിതത്തിലെ വേറൊരു പ്രത്യേകത അദ്ദേഹം ഒരു പ്രവാചകൻ കൂടി ആയിരുന്നു എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിക്കണം. പ്രവാചകൻ എന്ന് പറഞ്ഞാൽ ഉടനെ പല ആളുകളും ധരിക്കുന്നത് വല്ലതുമൊക്കെ വിളിച്ചു പറയുന്ന ആളെന്നാണ്. ഇന്ന് പ്രവാചക ശുശ്രൂഷ വന്ന് 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 ഭൗതിക കാര്യങ്ങൾ മാത്രം വിളിച്ചു പറയുന്ന ഒരു പ്രസ്ഥാനമായിട്ട് പലയിടത്തും തീർന്നിരിക്കുക. ഞാൻ അതിനെക്കുറിച്ചും കൂടുതൽ സമയമെടുത്ത് പറയുന്നില്ല. എന്നാൽ ആത്മാക്കൾ അത് ദൈവിക ആലോചനകൾ നൽകി വേഗം വരുന്ന രാജാവിന് വേണ്ടി ഒരുക്കുവാൻ ന്യായവിധിയുടെ മുമ്പിൽ നിൽക്കുവാൻ അവരെ പ്രാപ്തരാക്കേണ്ടത് അവരെ തികഞ്ഞവരാക്കി നിർത്തുവാൻ അതിന് സഹായിക്കുന്ന ഒരു മിനിസ്ട്രിയാണ് മിനിസ്ട്രി ഓഫ് പ്രോഫസി, പ്രവാചക ശുശ്രൂഷ. അത് അപ്പോസ്തലനായ പൗലോസിൽ ഉണ്ടായിരുന്നു എന്നുള്ളതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അദ്ദേഹത്തിന് വ്യക്തിപരമായ രീതിയിൽ ദർശനങ്ങളും വെളിപ്പാടുകളും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അതുപോലെ തന്നെ ദൈവജനത്തെക്കുറിച്ച്, അതുപോലെ തന്നെ ലോകത്തെക്കുറിച്ച്, വരുവാൻ പോകുന്ന ഭാവിയെക്കുറിച്ച് ഒക്കെയും ആധികാരികമായി പറയുവാൻ തക്കവണ്ണം ദൈവാത്മാവ് അദ്ദേഹത്തെ വ്യക്തമായി നടത്തിയിരുന്നു. ഞാന് പ്രത്യേകിച്ച് നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ വിസ്മരണീയമായ അനേക കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഉരുക്ക് കോട്ടയായിരുന്ന USSR ഒരു 75 വർഷത്തോളം ഉറപ്പോടെ നിന്ന് ആ കോട്ട നമ്മളെ കണ്ണിന്റെ മുമ്പില് കാറ്റിൽ പറക്കുമെന്ന് നമ്മളിൽ ആരെങ്കിലും സ്വപ്നം കണ്ടോ? പക്ഷെ അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം, എന്നെ നിങ്ങളൊന്ന് പ്രവാചകനൊന്നും വിളിക്കരുത്. ഈ നാളുകളിൽ ഈ റഷ്യക്കുണ്ടായ ഈ അനുഭവം അമേരിക്കയ്ക്കും സകല രാജ്യങ്ങൾക്കും ഒരു ഐ ഓപ്പണറാണ്, ഒരു മുന്നറിയിപ്പാണ്. ലോ, ഞാൻ കഴിഞ്ഞ ദിവസം സൗരമാർ ചെന്നോട് പറഞ്ഞു, യഹൂദന്മാരെ പീഡിപ്പിക്കുകയും ക്രൈസ്തവരെ തുറുങ്കിലടക്കുകയും ദൈവത്തിനെതിരായിട്ട് പരസ്യമായി വെല്ലുവിളിക്കുകയും ചെയ്ത ഒരു രാജ്യമെന്നുള്ള നിലയിൽ റഷ്യ അമേരിക്ക ദൈവത്തിന് ശിക്ഷിക്കാതിരിക്കാൻ യാതൊരു തരവും. അതുപോലെ ഞാൻ മറുവശം പറയട്ടെ, ദൈവമില്ലെന്ന് ഔദ്യോഗികമായി പഠിപ്പിക്കുന്നില്ലായിരിക്കാം, ദൈവത്തിൽ വിശ്വസിക്കുന്നെന്ന് കറൻസിയിൽ എഴുതിയിട്ടുണ്ടായിരിക്കാം. എന്നാൽ ദൈവത്തിന്റെ ഏറ്റവും വലിയ ഉപദേശങ്ങളിൽ ഒന്നായിരിക്കുന്ന ഹോളിനെസ്, വിശുദ്ധി കാറ്റിൽ പറത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു രാജ്യമായിട്ട് അമേരിക്ക നീങ്ങുകയാണെങ്കിൽ നിശ്ചയമായിട്ടും ദൈവം ന്യായം വിധിക്കും. ക്രൈസ്തല്ലോ എന്നോടൊപ്പം അത് വിശ്വസിക്കുന്ന ആരെങ്കിലും. ഗോഡ് ഈസ് നോട്ട് മോക്ക്ഡ്. ദൈവത്തെ ആർക്കും കുഞ്ഞു കളിപ്പിക്കാൻ സാധ്യമല്ല, ദൈവത്തെ ആർക്കും പരിഹസിക്കാൻ സാധ്യമല്ല. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് അന്ത്യകാലത്തെ നോക്കിക്കൊണ്ട് ചെയ്ത രണ്ട് പ്രവചനങ്ങൾ ഞാൻ പ്രാരംഭമായിട്ട് ഒന്ന് വായിച്ച് കേൾപ്പിച്ചിട്ട് പിന്നെ സമയം അനുവദിക്കുന്നതോടെ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ്. തക്ക സമയത്ത് നിങ്ങളെ പറഞ്ഞു വിടുകയും ചെയ്യും. അത് ഞാൻ ഏച്ചു രണ്ടു മൂന്ന് വാക്യങ്ങൾ ആരെങ്കിലും ഒന്ന് വായിച്ചാട്ടെ, മലയാളത്തിലോ ഇംഗ്ലീഷിലോ വായിക്കാം. 1 തിമോത്തിയോസ് 4 അധ്യായത്തിന്റെ 1 മുതൽ ചില വാക്യങ്ങൾ. പൗലോസിന്റെ ഒരു പ്രവചനമാണ്, അത് സംഭവിച്ചോ ഇല്ലയോ എന്ന് നിങ്ങൾ മനസ്സിൽ ചിന്തിക്കണം. അത് വായിക്കുമ്പോൾ ഇത് നടക്കുന്നുണ്ടോ നടന്നോ എന്നെല്ലാവരും ചിന്തിക്കണം. യെസ്, മതി എല്ലാം സമയമില്ലല്ലോ വായിക്കാൻ. ഇന്നേക്കൊരു 19 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അപ്പോസ്തലനും പ്രവാചകനുമായിരുന്ന സുവിശേഷ വീരനായിരുന്ന സെയിന്റ് പോൾ താൻ ആത്മാവിൽ തനിക്ക് ബോധ്യപ്പെട്ടതായ ചില സത്യങ്ങൾ താൻ കുറിച്ചു വെച്ചതാണ്. എന്താണ്? എനിക്ക് തോന്നുന്നതല്ല, എന്നാൽ എന്റെ അഭിപ്രായമെന്നല്ല, ആത്മാവ് തെളിവായി പറയുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തെളിവായി പറയുന്നുവെന്ന് ഒരു 19 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വിശുദ്ധ പൗലോസ് തിമോത്തിയോസിനെ കുറിച്ചയച്ചു. എന്താ വിഷയം? വൈസലോ, ഭാവി കാലത്ത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ കാലത്ത് ചില വ്യാജാത്മാക്കളെ ആശ്രയിച്ചിട്ട് ദേർസ് ഓൺലി വൺ ട്രൂ സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്. ഇടയ്ക്ക് ഒരു കാര്യം പറയട്ടെ, ഹോളി സ്പിരിറ്റ് ശുശ്രൂഷിക്കേണ്ടതിന് പകരം ചിലടത്ത് ഹ്യൂമൻ സ്പിരിറ്റ് ആണ് ശുശ്രൂഷിക്കുന്നത്. അതാ സൈക്കോളജി. ഹോളി സ്പിരിറ്റ് ശുശ്രൂഷിക്കുന്നതിന് പകരം ചിലടത്ത് ഫോർ സ്പിരിറ്റ് ആണ് ശുശ്രൂഷിക്കുന്നത്, പിശാച്. ഇതിനെയൊക്കെ തിരിച്ചറിയണം. നമുക്ക് പരിശുദ്ധാത്മാവിനെയാണ് ആവശ്യം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് തെളിവായി പറയുന്നു. എന്ത് പറയുന്നു? ഭാവി കാലത്ത് വ്യാജാത്മാക്കൾ കടന്നു വരും. വ്യാജാത്മാക്കളെയും പിന്നെ ഭൂതങ്ങളുടെ ഉപദേശങ്ങൾ, ഡോക്ടർസ് ഓഫ് ഹ്യൂമൻ സ്പിരിറ്റ്സ്. അത് ചിന്തിക്കേണ്ട ഒരു പോയിന്റാണ്. ഇവിടെ ഈ പിശാചിക്കളെ കുറിച്ചുള്ള ഉപദേശങ്ങൾ എന്നൊരർത്ഥമുണ്ട്, അത് ഞാൻ മറക്കുന്നില്ല. എന്നാൽ എന്റെ പ്രിയമുള്ളവരെ, അന്ത്യകാലം അടുക്കുമ്പോൾ ദൈവത്തിന്റെ ഉപദേശത്തെക്കാൾ കൂടുതലായിട്ട് പിശാച് നൽകുന്ന ഉപദേശങ്ങളെ മനുഷ്യൻ ചെവി അതെ അംഗീകരിക്കുമെന്നും ഇതിനർത്ഥമുണ്ട്. ഇക്കാര്യത്തിൽ നമ്മളെ പെന്തിക്കോസുകാർക്കിടയിൽ തന്നെ ഞാൻ ചില ആളുകളെ കണ്ടിട്ടുണ്ട്. എന്തുവാ പറയുന്നത് അറിയാമോ? അവർ പറയുന്നത് എല്ലാം ശരിയാണെന്ന്, എല്ലായിടത്തും ഉണ്ട് നല്ല ആളുകൾ, ആരെയും കുറ്റം പറയാതൊക്കെ അങ്ങ് പോകുന്നതാണ് നല്ലത്, ഇങ്ങനൊക്കെ പറയുന്ന ആളുകളെ ഞാൻ കാണുന്നുണ്ട്. ഞാനൊരു കാര്യം പറയാം, പെന്തിക്കോസുകാരായ നിങ്ങളിൽ പലർക്കും അങ്ങനെ പറയാൻ സാധിക്കുമെങ്കിലും ഒരു യാക്കോബായക്കാരനായിരുന്നിട്ട് അവിടുന്ന് കടന്നു വന്ന എനിക്കങ്ങനെ പറയാൻ സാധ്യമല്ല. കാരണം ഞാൻ യാക്കോബായ സഭയിലായിരിക്കുമ്പോൾ എന്നെ യാക്കോബായ സഭ പഠിപ്പിച്ച ഒരു ഗീതം ഞാൻ നിങ്ങളെ ചൊല്ലിക്കേൽപ്പിക്കാം. ആ ഗീതവന്റെ അകത്തുള്ളിടത്തോളം കാലം എല്ലാം ശരിയാണെന്ന് പറയാൻ എന്നെ കൊണ്ട് സാധ്യമല്ല. ആ ഗീത ഇങ്ങനെയാണ്: പലതരം ഉപദേശങ്ങളഹോ പരിൽ മുളച്ചു പരക്കുന്നു, ദൈവത്തിൻ ഉപദേശം തോ കവസാനിപ്പിപ്പോൻ ധന്യൻ. പലതരത്തിലുള്ള ഉപദേശങ്ങൾ ഈ ഭൂമിയിൽ അത് പരക്കുന്നു. അതെല്ലാം ശരിയാണെന്നല്ല യാക്കോബായ സഭ പറയുന്നത്. യാക്കോബായ സഭ എന്നെ പഠിപ്പിച്ചത് അങ്ങനെ പലതരത്തിലുള്ള ഉപദേശങ്ങൾ പാരിൽ മുളച്ച് പരക്കുന്നുണ്ടെങ്കിലും അതിനകത്തുനിന്ന് ദൈവത്തിന്റെ ഉപദേശം കണ്ടുപിടിക്കണം. എന്തോ തലയ്ക്ക് വഴിയുള്ള പിതാക്കന്മാർ ആരാണ്ട് എഴുതി വച്ചിരിക്കുന്ന ഒരു ഗീതം. ദൈവത്തിന്റെ ഉപദേശം തൊട്ട് അവസാനിപ്പിക്കുന്നവൻ ഭാഗ്യവാസ്തല്ലോ. വ്യാജങ്ങളുടെ നടുവിൽ നിന്ന് സത്യം കണ്ടുപിടിക്കണം. കണ്ടുപിടിക്കുക മാത്രമല്ല, അതിനെ എംബ്രേസ് ചെയ്യണം, അതിനെ സ്വന്തമാക്കണം. പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അതിൽ തന്നെ ഇരുന്നു കൊള്ളുക, അത് അവസാനം വരെ മുറുകെ പിടിക്കണം. അങ്ങനെ ചെയ്യുന്നവൻ ഭാഗ്യവാൻ. അന്ത്യകാലത്ത് വിശ്വാസത്യാഗം, അപ്പോസ്റ്റസി ഉണ്ടാകുമെന്ന് പൗലോസ് കുറിച്ചു വെച്ചു. നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ അത് അത്ഭുതകരമായി നിറവേറിക്കൊണ്ടിരിക്കുന്നു. വിശ്വാസത്യാഗം ഉണ്ടാകുന്നുണ്ടോ എന്ന് നിങ്ങൾ ആരെങ്കിലും എന്നോട് എതിർ ചോദ്യം ചോദിക്കുകയാണെങ്കിൽ മീറ്റിംഗ് കഴിഞ്ഞ് നമുക്ക് ഒരു അല്പസമയം ഒരുമിച്ചൊന്നിരിക്കാൻ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാം. വ്യക്തികളിൽ വിശ്വാസത്യാഗം ഉണ്ടാകുന്നത്, കുടുംബങ്ങളിൽ വിശ്വാസത്യാഗം ഉണ്ടാകുന്നത്, സഭകളിൽ വിശ്വാസത്യാഗം ഉണ്ടാകുന്നത് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാം. 16-ാം നൂറ്റാണ്ടിൽ അതേ വിശ്വാസത്തിന് വേണ്ടി, വിശ്വാസത്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ച പ്രോട്ടക്ഷൻ സഭകൾ പോലും ഈ നാളുകളിൽ തങ്ങൾ വിട്ടുകളഞ്ഞതായ വിശ്വാസ വിഷയങ്ങളെ തേടി പുറകോട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. അതിന്റെ പേര് മുന്നേറ്റമെന്നാണോ പിന്മാറ്റമെന്നാണോ അറിയാവുന്നവർ പറയുക. That is apostasy, falling away from sound doctrines. സത്യവിശ്വാസത്തെ വിട്ട് പിന്നോക്കം പോകുന്ന അനുഭവം ഉണ്ടാകുമെന്ന് ഞാനല്ല, പൗലോസല്ല, പരിശുദ്ധാത്മാവ് തെളിവായി പറഞ്ഞു. അത് അത്ഭുതകരമായി സംഭവിച്ചിരിക്കുന്നു. വേദപുസ്തകം ശരിയാണെന്നുള്ളതിന്റെ പല തെളിവുകളിൽ ഒന്നാണത്. ഇനി വേറൊരു കാര്യം, തന്റെ ഈ പ്രവചനം ആളുകൾ തെറ്റിദ്ധരിക്കാതിരിക്കാനായിട്ട് അദ്ദേഹം ഒരു രണ്ട് ന്യായങ്ങൾ നേരത്തെ എഴുതിയിരുന്നു. അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അത് വായിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് ശ്രദ്ധിച്ചാട്ടെ. എന്താണ്? ആ സ്വന്തം മനസാക്ഷിയിൽ ചൂട് വെച്ചവരായി. പരിശുദ്ധാത്മാവിന്റെ ചൂടല്ല, മനസാക്ഷിയുടെ ചൂട്. എന്താ ഇതിന്റെ അർത്ഥം? നിങ്ങളെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കേണ്ട കാര്യമുണ്ടോ? ക്രിസ്തീയ ചിന്താഗതിയിൽ വിശ്വാസം എന്ന് പറയുന്നത് വിശ്വാസികൾക്കും സഭയിലെ നടത്തിപ്പുകാർക്കും ഒരുപോലെ മാന്യമായ ഒരു കാര്യമാണെന്ന് ബൈബിൾ വ്യക്തമായി പറയുന്നു. എന്നാൽ അന്ത്യകാലത്ത് വരുമ്പോൾ ഏതെങ്കിലും ഒരു ന്യായത്തിന്റെ പേരിൽ വിവാഹം വിലക്കുമെന്ന്, അല്ലെങ്കിൽ നിയമപരമായിട്ട് വിവാഹത്തെ അത് ഒഴിവാക്കുന്ന നിയമങ്ങൾ ആത്മീയ മണ്ഡലത്തിൽ ഉണ്ടാകുമെന്ന് 19 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പരിശുദ്ധാത്മാവും മുഖാന്തിരം പൗലോസ് കുറിച്ചു. ഇപ്പോൾ നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ അത്ഭുതകരമായി നിറവേറിക്കൊണ്ടിരിക്കുന്നു. ഒരാൾക്കൊരു വേലക്കാരനാകണോ? കല്യാണം കഴിക്കാൻ പാടില്ല. പട്ടക്കാരനാകണോ? കല്യാണം കഴിക്കാൻ പാടില്ല. മേൽപ്പട്ടക്കാരനാകണോ? ഒരിക്കലും കല്യാണം കഴിക്കാൻ പാടില്ല. വിവാഹം വിലക്കുകയും ചെയ്യും. കഴിച്ചല്ലോ വേറൊന്ന്, വിശ്വാസിയ സ്തോത്രത്തോടെ നമ്പുരാൻ എന്തെങ്കിലും തന്നാൽ ഇത് തന്ന ദൈവമേ നിനക്ക് സ്തോത്രം എന്നും പറഞ്ഞ്, നല്ലതായാലും മോശമായാലും അല്പമായാലും അധികമായാലും സ്തോത്രം പറഞ്ഞേറ്റ് കഴിക്കേണ്ട ആഹാരം വിലക്കുക. ഇത്ര ദിവസത്തേക്ക് ഇന്നത് കഴിക്കരുത്. കഴിച്ചല്ലോ 50 ദിവസത്തേക്ക് ഇനി ആഹാരം തുടരുത്. അപ്പോ ഞാനിതൊക്കെ വായിക്കുമ്പോ ദൈവത്തിന്റെ വചനം എത്ര സത്യമാണെന്ന് അങ്ങ് ഹൃദയം നിറച്ചങ്ങ് ചിന്തിച്ച് സന്തോഷിക്കുക. ഈ വേദപുസ്തകം സത്യമാണെന്നുള്ളതിന് ആയിരക്കണക്കിന് തെളിവുകൾ എന്റെ കൈ കിട്ടിയിട്ടുണ്ട്. അതിലൊരു തെളിവായിപ്പോ ഞാൻ നിങ്ങളെ വായിച്ചു കേട്ടിട്ടുണ്ട്. ഒരു 19 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഭാവി കാലത്ത് സംഭവിക്കുവാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് പരിശുദ്ധാത്മാവ് പൗലോസിൽ കൂടെ ചെയ്ത പ്രവചനം, അതിന്റെ സാമ്പിളായിട്ട് രണ്ട് വിഷയങ്ങൾ, അത് രണ്ടും നമ്മുടെ കണ്ണിന് മുമ്പിൽ അച്ചടികരമായി നിറവേറിയിരിക്കുന്നു. ഇനിയും പൗലോസിന്റെ വേറൊരു പ്രവചനം കൂടെ അത് പറഞ്ഞുകൊണ്ട് നമുക്ക് ആ ഭാഗം വിടാം. 2 തിമോത്തിയോസ് 3:1 മുതൽ ചില വാക്യങ്ങൾ പ്ലീസ് ലിസൺ. സെക്കൻഡ് തിമോത്തി ചാപ്റ്റർ 3:1. ഇവിടെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. വേറൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ, അതും ആശയം ഒന്ന് തന്നെയാണ്. ഭാവി കാലത്ത് എന്ന് പറഞ്ഞത് തന്നെയാണ് ഇവിടെ. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ എന്ന് പറഞ്ഞാൽ പെരിലസ് ടൈംസ്, വളരെയേറെ ഉപദ്രവമുള്ള സമയങ്ങൾ, കടന്നുകൂടുവാൻ പ്രയാസമുള്ള സമയങ്ങൾ ഉണ്ടാകും. യെസ്, വായിച്ചാട്ടെ. ഇവിടെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. മുമ്പേ പൗലോസ് ചെയ്ത പ്രവചനം വിശ്വാസ കോളത്തെ കുറിക്കുന്നതാണെങ്കിൽ ലിമിറ്റഡ് ഇൻ ദ ക്രിസ്തം, അത് ആത്മീയ ഗോളത്തിൽ ഒതുങ്ങി നിൽക്കുന്നതാണെങ്കിൽ ഇപ്പോൾ താൻ ചെയ്യുന്ന പ്രവചനം മുഴുവൻ മനുഷ്യജാതിയെയും ബാധിക്കുന്നതാണ്. എന്താണ്? മനുഷ്യർ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മറ്റേടത്ത് പറഞ്ഞിരിക്കുന്നത് ഒരു പഠനത്തിന്റെ ആത്മാവിൽ ഇരിക്കുന്നവർക്ക് പെട്ടെന്ന് അറിയാം. മുമ്പേ വായിച്ചത് ചിലർ എന്നാണ് അല്ലേ? അതോ എനിക്ക് ഭാവി കാലത്ത് ചിലർ എന്നാണ് മുമ്പേ പറഞ്ഞത്. എല്ലാവരും വിശ്വാസത്യാഗം ആകുകയില്ല നിശ്ചയമായിട്ടും. അതൊക്കെ എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് മനുഷ്യർ എന്നാണ്. ഹ്യൂമാനിറ്റി അറ്റ് ലാസ്റ്റ് ആസ് എ ഹോൾ, ഭൂരിപക്ഷം ആളുകളും എങ്ങനെയായിത്തീരും? വായിച്ചാട്ടെ, അരിഷ്ടം വായിച്ചാട്ടെ. ഓ സ്വസ്നേഹികൾ, അടുത്തത് ദേവിയാഗ്രഹികൾ, പൊങ്ങച്ചം പറയുന്നവർ, അഹങ്കാരികള്, ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും, നന്ദി കേട്ടവരും, അശുദ്ധരും, വാത്സല്യമില്ലാത്തവരും, ഇണങ്ങാത്തവരും, ഏഷണിക്കാരും, അതിരന്തിന്മാരുമായി ഉഗ്രന്മാരും. ഇടയ്ക്കൊരു കാര്യം പറയട്ടെ, പൗലോസ് അപ്പോസ്തലന് ഒരു പ്രത്യേകത ഉണ്ട്. അദ്ദേഹം ഏതെങ്കിലും ഒരു കാര്യം ഇങ്ങോട്ട് പറഞ്ഞു 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 വരുമ്പോൾ മനസ്സിലുള്ളതെല്ലാം കൂടെ പകർത്താൻ സമയമില്ലാതെ വിഷമിക്കുമ്പോ ഇനി എന്ത് പറയേണ്ടു എന്ന് പറഞ്ഞൊരു നിപ്പുണ്ട് അദ്ദേഹം. ഇവിടെ അന്ത്യകാലത്ത് ലോകവ്യാപകമായി ഡീമോറലൈസേഷൻ അല്ലെങ്കിൽ അധാർമ്മികത്വം നടമാടുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് അദ്ദേഹത്തെ അറിയിച്ചു. അതിന്റെ ഓരോ മുഖങ്ങളാണ് അദ്ദേഹം ഈ ചിത്രീകരിക്കുന്നത്. അതിൽ ഓരോന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് മനസ്സിലായി ഈ ലിസ്റ്റ് ഇപ്പോഴെങ്കിലും തീരുന്നതല്ലെന്ന്. ഒടുവില് എങ്ങനെയെങ്കിലും തീർക്കണമല്ലോ. അതിന് അദ്ദേഹം എന്ത് ചെയ്യുന്ന അറിയാം? ഏറ്റവും ഒട്ടുകിൽ എല്ലാം കൂടെ കൂട്ടി ഒരൊറ്റ പാർട്ടിയിൽ സൽഗുണദ്വേഷി സകല സൽഗുണങ്ങളെയും തള്ളിക്കളയുന്ന ഒരു കൂട്ടം ആളുകൾ എഴുന്നേൽക്കുന്ന ഒരു കാലം ഉണ്ടാകും എന്ന് പറഞ്ഞു. അത് ആദ്യത്തേത് ഞാൻ ഒന്ന് പറയാം. അതിന് മുമ്പേ വേറൊരു കാര്യം ഞാൻ പറയാം. എന്നോട് ചെറിയ ആളുകൾ ചോദിക്കാറുണ്ട്, ഞാൻ പ്രസംഗിക്കുമ്പോഴൊക്കെ ചെറിയ ആളുകൾ വന്ന് ചോദിക്കും, ഏ പാസ്റ്ററേ, നിങ്ങളുടെ പ്രസംഗം കേട്ടാ തോന്നും ഈ ദേവിയാഗ്രഹവും ഈ പാമ്പ് പറച്ചിലും ഈ അശുദ്ധിയും ഒക്കെ ഈ അടുത്ത കാലത്തെങ്ങാണ്ട് ഉണ്ടായി തുടങ്ങിയത്, ഇത് പണ്ടെങ്കിലില്ലായിരുന്നെന്ന് തോന്നും, അന്ത്യകാലത്താണോ ഇതൊക്കെ ഉണ്ടായത് എന്ന് ചോദിച്ചാൽ നിശ്ചയമായിട്ടും അതിനൊരു മറുപടി പറയാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഞാൻ അതിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ആ അന്ത്യനാളിനെ കുറിച്ച് പറയുമ്പോൾ താൻ ഇങ്ങനെ പറഞ്ഞു, അധർമ്മം പെരുകുന്നതിനാൽ ബാക്കി ആർക്കെങ്കിലും പൂരിപ്പിക്കാവും, അനേകരുടെ സ്നേഹം തണുത്തുപോകും, അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. അത് എവിടെ നിന്ന് വരുന്നതാണ്? അധർമ്മമൂർത്തിയിൽ നിന്നാണ്. അധർമ്മമൂർത്തി വിസർജിക്കുന്ന അധർമ്മം ആദ്യമുതലേ ഉണ്ടായിരുന്നു, എന്നാൽ അന്ത്യകാലമാകുമ്പോൾ അത് വർദ്ധിക്കും. ആദ്യം ഒരു തീപ്പൊരിയായിരുന്ന അധർമ്മം അന്ത്യകാലമാകുമ്പോൾ ഒരു തീജ്വാല പോലെ ആളിക്കത്തും. ഇപ്പോൾ അധർമ്മം നടമാടിക്കൊണ്ടിരിക്കുകയാണ്. ഞാന് ഇതിന്റെ സാമ്പിള് ഒരെണ്ണം മാത്രം പറഞ്ഞ് ഇപ്പോ ഒരു ബ്രേക്ക് നൽകാൻ പോവുകയാണ്. ഈ ദുർഗുണങ്ങളുടെ ലിസ്റ്റ് പൗലോസ് അവതരിപ്പിക്കുമ്പോൾ അത് ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് എന്താണെന്നൊന്ന് നോക്കാട്ടെ. എന്താണ്? സോസിനേയിൽ എന്ന് പറഞ്ഞാല് ഞാനൊന്ന് പറയാം, ഞാൻ നല്ലപോലെ ഭക്ഷണം കഴിച്ച് എനിക്ക് നിറഞ്ഞു കഴിയുമ്പോൾ, പ്രേമ്പക്കം കൂടെ വിട്ട് കഴിയുമ്പോൾ എന്റെ വിചാരം ലോകത്തുള്ളവർക്കെല്ലാം നിറഞ്ഞു. ഞാൻ എവിടെങ്കിലും പോകുമ്പോൾ എനിക്കൊരു സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ലോകത്തുള്ള എല്ലാവരും ഇരുന്നു. എന്റെ കാര്യം സാധിച്ചു കഴിയുമ്പോൾ ലോകം സന്തുഷ്ടമായി എന്ന് തോന്നുന്ന ഒരു മനോഭാവം ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. ഞാൻ കേരളത്തിലെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ കുറെ വർഷങ്ങൾക്ക് മുമ്പാണ്, അന്ന് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു കുപ്പായം വിട്ടിയ ഒരു പട്ടക്കാരൻ, തോമാസഭയിലെ ഒരു പട്ടക്കാരനാണെന്ന് എനിക്ക് തോന്നുന്നു, അന്ന് ഒരു 80 ചില്ലുവാനം വയസ്സ് പ്രായമുള്ള ഒരു ക്ഷീണനായ ഒരു പട്ടക്കാരനാണ്. ഞാൻ കയറിയ ബസ്സിലാണെങ്കിൽ ഒരാൾക്ക് നേരെ നിൽക്കാൻ പോലുമുള്ള ഇടയിൽ ഞാൻ വളരെ ബുദ്ധിമുട്ടിയാണ് നിൽക്കുന്നത്. അതിന്റെ അടുക്കൽ ഈ വയോവൃദ്ധനും ക്ഷീണിതനുമായ പട്ടക്കാരൻ ഇങ്ങനെ ഒരു കമ്പിയെ പിടിച്ച് നിൽക്കുക. അദ്ദേഹത്തിന്റെ തൊട്ടടുത്ത് നല്ല ഒന്നാന്തരം ചോരനീരുള്ള ചെറുപ്പക്കാരൻ വരിവരിവരിയായിട്ടിരിക്കുക. അവരെങ്ങനെയോ അച്ഛനെ അച്ഛനോട് നിൽക്കുന്നതായിട്ട് മനസ്സിലാക്കി, അതുകൊണ്ട് എല്ലാവരും ഉറക്കം നടിച്ചു. പൈസലോ ഇതിന് സ്വാതന്ത്ര്യം. അച്ഛനിങ്ങനെ എല്ലാവരും മാറി നോക്കുന്നുണ്ട്, ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. സങ്കീർത്തനക്കാരന് എഴുതിയിട്ടില്ലേ, വല്ലവനും സഹതാപം തോന്നുമോ എന്ന് ഞാൻ ചുറ്റും നോക്കി, ആരെങ്കിലും ഒന്ന് എഴുന്നേറ്റ് സഹായിക്കുമോ എന്ന് അറിയാനായിട്ട് ആ വൃദ്ധനായ മനുഷ്യൻ ഇങ്ങനെ നോക്കി. ചിലര് കൂർക്കം വലിക്കുന്നു. പൈസലോ, സത്യം പറഞ്ഞാൽ എന്റെ ഹൃദയത്തിൽ വലിയ ദുഃഖം തോന്നി. ഞാൻ അറിയാതെ, എനിക്ക് അങ്ങനെ ചിലപ്പോൾ സ്വകാര്യത ഉണ്ടാകാറുണ്ട്, ഞാൻ അറിയാതെ ഇങ്ങനെ അങ്ങ് പറഞ്ഞുപോയി. അച്ഛനൊരു സീറ്റ് കിട്ടാനായിട്ട് ലോകാരെല്ലാവർക്കും എല്ലാവരും പ്രാർത്ഥിക്കായിരിക്കും അല്ലേ എന്ന് ഞാൻ ചോദിച്ചു. സ്വസ്നേഹിയോ, അത് തുടങ്ങിയുള്ള സകല ദോഷങ്ങളുടെയും വിളയാട്ടരംഗം അന്ത്യകാലത്തുണ്ടാകുമെന്ന് ദൈവത്തിന്റെ വശത്താൽ പൗലോസിൽ കൂടെ പ്രവചിച്ചു. സദാചാര ലംഘനം, ധാർമ്മികത പതനം, അപ്പുറത്ത് വിശ്വാസത്യാഗം, മാനവരാതിക്ക് മൊത്തത്തിലുണ്ടാകുന്ന അത് പരാജയം, വിശ്വാസഗോളത്തിന് പ്രത്യേകമായിട്ടുണ്ടാകുന്ന ക്ഷീണം, ഇത് രണ്ടും ഉണ്ടാകുമെന്ന് ദൈവത്തിന്റെ ദാസൻ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ പ്രവചിച്ചു. നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ അത് ആശ്ചര്യകരമായി നിറവേറുന്നു, നിറവേറിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് പരിശുദ്ധാത്മാവ് പറയുന്നതിനെ ശ്രദ്ധിക്കാം.
സന്തോഷമുള്ള എല്ലാവരും ഒരു ഹല്ലേലൂയ്യ പറഞ്ഞ കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തിക്കാട്ടെ. അപ്പോസ്തലനായ പൗലോസ് തന്റെ ലേഖനങ്ങളിൽ, പാസ്റ്ററൽ എപ്പിസോഡ്സിൽ അന്ത്യകാല പ്രവചനങ്ങൾ പറഞ്ഞിട്ട് തനിക്ക് തൃപ്തി വരാതെ ആ മായാം അധ്യായത്തിലേക്ക് കടക്കുമ്പോൾ വീണ്ടും അദ്ദേഹം ഒരു പ്രവചനം കൂടെ പറയുന്നു. അതെന്താണെന്നറിയാമോ? അവർ പഥ്യോപദേശം പൊറുക്കാതെ കള്ളരസമാകുമാറ് സ്വന്തം മോഹങ്ങൾ കൊത്തവണ്ണമുള്ള ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുകയും സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾപ്പാൻ തുനിയുകയും ചെയ്യും. പ്രൈസ് ഗോ. അവിടെ ദൈവങ്ങളെ ഭാഷയുടെ ആ ട്രെൻഡ് ഒന്ന് ശ്രദ്ധിക്കണം. അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നല്ല, പ്രൈസ് ലോ, അങ്ങനെയുള്ള കാലം വരും. നിങ്ങൾ എന്നോട് ചേർന്ന് ഒരു നിമിഷം ഒന്ന് ചിന്തിക്കൂ, ഒരു മറുപടി നിങ്ങളുടെ മനസാക്ഷിയോട് പറയൂ, അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? പ്രൈസ് ലോ. സൗണ്ട് ഡോക്ടറിൻ, സൗണ്ട് ഡോക്ടർ എന്ന് പറഞ്ഞാല് മൈക്കിൽ കൂടെ പ്രസംഗിക്കാന്നല്ല എന്റെ അർത്ഥം, വലിയ ശബ്ദത്തിൽ പ്രസംഗിക്കാന്നല്ല, കറക്റ്റ് ഡോക്ടർ, സത്യ ഉപദേശം. പ്രൈസ് ലോ. അത് കേൾക്കാൻ അന്ത്യകാലത്ത് പലർക്കും താല്പര്യം കാണുക. പത്യോപദേശം എന്ന് പറഞ്ഞാല് ഇവാഞ്ചലിക്കൽ സഭ ഇറങ്ങി തിരിച്ച കാലത്ത് അതിന്റെ പേര് പത്യോപദേശ സമിതി ഉണ്ടായിരുന്നു, അതിന്റെ കാര്യവുമല്ല. പത്യോപദേശം എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഡോക്ടർ എന്നാണ്. കർത്താവായ യേശു ക്രിസ്തു തന്റെ അപ്പോസ്തലന്മാരിലൂടെ നമുക്ക് ഭരമേൽപ്പിച്ചു തന്ന, വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഭരമേൽപ്പിക്കപ്പെട്ട ആ സത്യോപദേശത്തിന്റെ പേരാണ് അത്. സത്യോപദേശം, പത്യോപദേശം, അതെല്ലാം ഒന്നു തന്നെയാണ്. അത് അന്ത്യകാലമാകുമ്പോൾ അത് കേൾക്കാൻ താല്പര്യമില്ലാത്ത ആളുകൾ വർദ്ധിക്കും. പ്രൈസ്ലോ. ആരെങ്കിലും സത്യോപദേശം പ്രസംഗിക്കുകയാണെങ്കിൽ അവരുടെ അടുക്ക ചെന്ന് പറയും, പാസേ, ഞങ്ങൾക്കിവിടെ ഉപദേശങ്ങളൊന്നും അല്ല ഇഷ്ടം, ഞങ്ങൾക്ക് വല്ല തമാശയൊക്കെ കേട്ടിങ്ങനെ ഇരിക്കണം. പ്രൈസ്ലോ. കർണരസം. ഇന്ന് അനേകം ആളുകൾ പലയിടങ്ങളിൽ പോയി പ്രസംഗിക്കുന്നവരാണ് ഞങ്ങൾ. ഞങ്ങൾക്കറിയാം പല ആളുകൾക്കും ഇങ്ങനെ പ്രേമഗീതം പോലെ വലുതൊക്കെ കേട്ടുകൊണ്ടിരിക്കണം. കർണരസം. പ്രൈസ്ലോ. പ്രൈസ്ലോ. അത് തന്നെയല്ല, സ്വന്തം മോഹങ്ങൾ കൊത്തവണ്ണമുള്ള ഉപദേശാക്കന്മാരെ ഭരിക്കാം. വലിയ പാപമൊന്നും അല്ലെന്നേ, അതിനേക്കാൾ അത്ര വലിയ പാപങ്ങൾ വേറെ കിടക്കുന്നു എന്ന് പറയുന്ന ഒരു ഉപദേശിയെ കിട്ടുന്ന എനിക്കിഷ്ടം. സ്വന്തം മോഹങ്ങൾ കൊത്തവണ്ണമുള്ള ഉപദേശാക്കുന്നോ. ഇടയ്ക്ക് നിങ്ങൾക്കൊക്കെ കഥ കേൾക്കാൻ ഇഷ്ടമുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ വെച്ച് കഥ പറയാം. കഥ ഇതാണ്, പെന്തിക്കോ സഭയിലാണെന്ന് എനിക്ക് തോന്നുന്നു, എവിടെയോ ഒരു സഭയില് ഒരു നല്ല ചുറുചുറുക്കുള്ള നല്ല ഒരു ചെറുപ്പക്കാരനായ പാസ്റ്റർ, അദ്ദേഹത്തിന്റെ ആ ബൈബിൾ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് ആത്മഭാരമുള്ളവനായിട്ട് താൻ ആദ്യമായിട്ട് സഭയിലോട് ചെന്നു. ചെന്നപ്പോൾ സഭാശുശ്രൂഷ ഏറ്റെടുക്കുന്ന ദിവസമാണ്. അന്നേരം തന്നെ അദ്ദേഹം തന്റെ മുമ്പിൽ കണ്ട ക്രമക്കേടുകൾ മനസ്സിൽ കുറിച്ചു വെച്ചു. താൻ പ്രസംഗ ശുശ്രൂഷയിൽ അത് വിളിച്ചു പറഞ്ഞു, എന്റെ മുമ്പില് കുഞ്ഞുങ്ങൾ കാണിക്കുന്ന ക്രമക്കേടുകൾ, ചില ആളുകൾ വീടുന്ന് ഉറക്കം തൂങ്ങുന്നു, അലക്ഷ്യമുണ്ടാക്കുന്നു, ചിലര് കോറ്റുമായിട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നു, ഇതെല്ലാം തെറ്റാണ്. തർജ്ജനം ചെയ്ത് അദ്ദേഹം പ്രസംഗിച്ചു. പ്രസംഗമെല്ലാം കഴിഞ്ഞ്, ആരാധനയെല്ലാം കഴിഞ്ഞ് ആ സഭയിൽ വളരെ പഴക്കമുള്ള ഒരു മനുഷ്യൻ, അങ്ങനെ ചിലടത്ത് കാണുമല്ലോ, പഴക്കം അതിൽ തന്നെ ദോഷമുള്ളതല്ല, എന്നാ പഴകിപ്പഴകി അങ്ങ് ദ്രവിച്ചു പോകുന്നതിനെയാണ്. പൈസലോ. അങ്ങനെയുള്ള ഒരാളുണ്ടായിരുന്നു, അയാൾ കുറച്ച് പണസൗകര്യമൊക്കെ ഉള്ള ആളായിരുന്നു എനിക്ക് തോന്നുന്നു. സഭ ശുശ്രൂഷകന്മാർക്കൊക്കെ അല്പം തന്റെ ആ വശത്ത് ചേർന്ന് നിൽക്കുന്ന സഭാശുശ്രൂഷകനാണെങ്കിൽ ഒരല്പം കൈത്താങ്ങൽ കൊടുക്കാനും തയ്യാറുള്ള ഒരാളാണ്. പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞിട്ട് അദ്ദേഹം ഈ ചെറുപ്പക്കാരൻ പാസ്റ്ററെ അടുക്കൽ വിളിച്ച് ഇങ്ങനെ ചോദിച്ചു, പാസ്റ്ററെ, പുതുതായിട്ട് ഇങ്ങോട്ട് അയച്ചതല്ലേ? അതെ. കുറച്ചാൾ ഇരിക്കണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ടോ? പാസ്റ്റർ പറഞ്ഞു കുറച്ചാൾ ഇരുന്നാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്, എന്നാ കുറ്റം പറയരുത്. അപ്പൊ ഈ ദേവദാസം വചനം പഠിച്ച ആളാ. ദേവദാസം പറഞ്ഞു, അപ്പൊ താതെങ്ങനെയാ കുറ്റം പറയാതിരിക്കുന്നത്? നമ്മുടെ കർത്താവ് കുറ്റം പറഞ്ഞിട്ടുണ്ടല്ലോ, തന്റെ പല പ്രസംഗത്തിലും കുറ്റം പറഞ്ഞിട്ടുണ്ടല്ലോ. കർത്താവ് ഗരീശന്മാരെ നിങ്ങൾക്ക് ആ കഷ്ടം തുടങ്ങി കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോസ്തലന്മാർ കുറ്റം പറഞ്ഞിട്ടുണ്ട്. സ്നേഹത്തിന്റെ അപ്പോസ്തലനായ യോഹന്നാൻ പോലും പറഞ്ഞിട്ടുണ്ട്, കള്ള അപ്പോസ്തലന്മാർ പലരും, കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കാൻ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അവരുടെ ദുഷ്പ്രവൃത്തികൾക്ക് കൂട്ടാളികളാകരുത്, അവർക്ക് കുശലം പോലും പറയരുതെന്ന് ആ സ്നേഹവാനായ അപ്പോസ്തലം വരെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ പറയാൻ പാടില്ലെന്നോ? അങ്ങനെ ഈ അപ്പച്ചന് ഈ ചെറുപ്പക്കാരൻ പാസ്ക്ക് കൊടുത്ത ഗുണദോഷം നിങ്ങൾ കേൾക്കണം. പാസെ, കുറ്റം പറയരുതെന്ന് ഞാൻ പറയുന്നില്ല, കുറ്റം പറയാം. എന്നാൽ നമുക്ക് എത്രയോ പേരുടെ കുറ്റം പറയാൻ കിടക്കുന്നു. അനിന്യാസിന്റെ തപ്പുറാളെയും കുറ്റം പറഞ്ഞു, കായന്റെ കുറ്റം പറഞ്ഞു, ബിലിയാമിന്റെ കുറ്റം പറഞ്ഞു. പാസ്ക്ക് അറിയത്തില്ലേ, ഞാൻ തരാം ലിസ്റ്റ്. ഇപ്പോ ഉള്ളവരുടെ ഒന്നും കുറ്റം പറയും. പാസ് എന്ത് പറഞ്ഞു കാണുമെന്ന് എനിക്കറിയത്തില്ല. ഫിക്സലോ. സ്വന്തമോഹങ്ങൾക്ക് ഒത്തവണ്ണം ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുകയും ചെയ്യുന്ന കാലം വരും. ഫിക്സലോ. ഞാൻ ഈ സത്യത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചതിന് ശേഷം എന്റെ പെറ്റതള്ളയുടെ മുമ്പിൽ പോലും ഉപദേശം സംബന്ധിച്ച് കടുകട വിട്ടുവീഴ്ച ചെയ്യാത്ത ഒരു മനുഷ്യനായിരുന്നു. പ്രൈസല്ലോ, പ്രൈസല്ലോ. ഒരിക്കൽ മാത്രം എനിക്കൊരു അബദ്ധം പറ്റി, അത് പറയാതിരിക്കാൻ ഒക്കുകയില്ല. ഞാനൊരു യൂണിയൻ കൺവെൻഷനിൽ എനിക്ക് പ്രസംഗിക്കാനായിട്ട് ചെന്നു. ഇപ്പൊ യൂണിയൻ കൺവെൻഷൻ അധികം വിളിക്കുന്നില്ല, എന്താണെന്നറിയത്തില്ല. പ്രൈസല്ലോ, അവിടെ വളരെ ആളുകൾ കൂടിയിട്ടുണ്ട്. ഞാൻ എന്റെ ആദ്യത്തെ ആവേശത്തിൽ ഇങ്ങനെ പ്രസംഗിക്കാനായിട്ട് കരുക്കളെല്ലാം തയ്യാറാക്കിക്കൊണ്ട് ഇങ്ങനെ വന്നിരിക്കുകയാണ്. അന്നേരം ആ യൂണിയൻ കൺവെൻഷൻ സെക്രട്ടറി എന്നെ അവതരിപ്പിച്ച് പ്ലാറ്റ്ഫോമത്തിലേക്ക് വിടുന്നതിന് മുമ്പായിട്ട് എന്റെ ചെവിയിൽ വന്ന് എന്നോട് ഇങ്ങനെ പറഞ്ഞു, നേ രക്ഷിക്കപ്പെടണമെന്നുള്ള വിഷയം തറപ്പിച്ച് പറഞ്ഞേക്കണം, തറപ്പിച്ച്. അപ്പൊ എനിക്ക് സംശയമായി ആ പ്രസ്താവന. എന്താ അങ്ങനെ പറഞ്ഞു? ഞാൻ സാധാരണ പ്രസംഗിക്കുന്നൊക്കെ തറപ്പിച്ച തന്നെയാണ്. പിന്നെന്താ ഇയാൾ ഇങ്ങനെ? അപ്പൊ ഞാൻ അടുത്ത വിളിച്ചു, ഞാൻ ചോദിച്ചു, എന്താ ബ്രദർ മീൻ ചെയ്തത്? എനിക്ക് മനസ്സിലായി, ഇത് യൂണിയൻ കൺവെൻഷൻ. ഏ, സുവിശേഷം പറഞ്ഞാൽ മതി, ഉപദേശം പറയാം. സുവിശേഷം പറഞ്ഞാൽ മതി, ഉപദേശം പറയണ്ട. എനിക്ക് ആകപ്പാടെ സങ്കടമായി, എഴുന്നേറ്റ് ഓടാൻ തോന്നി. എങ്കിലും ഞാൻ അവിടെ ഇരുന്നു. ഞാന് എനിക്ക് അനുവദിച്ച സമയം മുഴുവൻ വഴക്കുണ്ടാക്കുന്നത് ശരിയല്ലല്ലോ. ഞാൻ ഏകത്താവായ യേശുവിലുള്ള വിശ്വാസത്താലുള്ള രക്ഷയെക്കുറിച്ച് പ്രസംഗിച്ചതിന് ശേഷം തീരാറായപ്പോ ഇങ്ങനെ പറഞ്ഞു, രക്ഷിക്കപ്പെട്ട ദൈവത്തിന്റെ കുഞ്ഞുങ്ങൾ, അവര് മുമ്പോട്ട് പോകേണ്ടതായ പല പടികൾ വേദപുസ്തകത്തിലുണ്ട്. എന്നാലതെല്ലാം പറയാൻ ഇവിടെ അനുവാദമില്ലാത്തതുകൊണ്ടും റൈസലോ സമയം അതിനനുവദിക്കാത്തതുകൊണ്ടും ഞാൻ അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ഞാൻ എന്റെ പ്രസംഗത്തിലെത്തി. പക്ഷെ അന്ന് എനിക്ക് പരാജയം ഉണ്ടായില്ല, എനിക്ക് പരാജയം പറ്റിയത് ഞാൻ പറയാം. ഞാൻ തിരുവല്ലായ്ക്കടുത്ത് ഒരിക്കല് ഇതുപോലുള്ള ഒരു യൂണിയൻ കൺവെൻഷനിൽ പ്രസംഗിക്കാനായിട്ട് പോയി. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഒരു സ്ഥലത്ത് ഞാൻ പ്രസംഗിച്ചു കഴിഞ്ഞ് ഒരാൾ വന്ന് എനിക്ക് കൈ തന്നെ ചെന്നോട് പറഞ്ഞു, ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. നല്ല പ്രസംഗമായിരുന്നു, ഞാൻ ഇങ്ങനെ കേട്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഒട്ടുമിക്കൊണ്ട് സ്നാനം പറഞ്ഞ് കളഞ്ഞു. അതിലും എനിക്ക് ദുഃഖം തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ തിരുവല്ലക്കടുത്ത് പ്രസംഗിക്കുന്ന ആ പ്രസംഗത്തിൽ പൗലോസപ്പോസ്തലൻ തലമുണ്ടനം ചെയ്ത നേർച്ചക്കാരെയും വിളിച്ചുകൊണ്ട് ഒരു ജനത്തിന്റെ ആലയത്തിൽ പോയെന്ന് പറഞ്ഞപോലെ മനുഷ്യബുദ്ധിക്ക് അനുസരിച്ച് ഞാൻ ഒരു പ്രസംഗം പറഞ്ഞു. എന്താണെന്നറിയാവോ, ഇന്നും മുള്ളിന് വിലക്കും കേടില്ലാത്ത ഒരു പ്രസംഗം പറയണമെന്ന് ഞാൻ തീരുമാനിച്ചു. ചുരുക്കി പറഞ്ഞാൽ, കർത്താവ് എല്ലാവർക്കും നല്ലവനാണെന്നും വല്ലവനാണെന്നും വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനാണെന്നും ഹൃദയം തകർന്നവർക്ക് മുറിവെട്ടുന്നവനാണെന്നും ഒക്കെ പറഞ്ഞ് പ്രൈസ് ദ ലോർഡ് ഒരു പ്രസംഗം പറഞ്ഞു. ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിയ ഉടനെ ഒരു വല്യപ്പച്ചൻ വന്ന് എനിക്ക് കൈ തന്നെ ചെന്നോട് പറഞ്ഞു, ഇതാണ് പ്രസംഗം, സമത്വസുന്ദരമായ പ്രസംഗം. എനിക്ക് വളരെ കുറ്റബോധമുണ്ടായി. എന്റെ പ്രിയരെ, ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം, നമ്മളെ ദൈവം ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നത് സമത്വസുന്ദരമായ പ്രസംഗം പറയാനല്ല, പാവിയെയും രോഗിയെയും ഉപദേശക്കുരുക്കിൽ കിടക്കുന്നവനെയും വഴിതെറ്റി നടക്കുന്നവനെയും എല്ലാം തഴുകി ഇളങ്കാറ്റ് പകരുന്ന പോലുള്ള പ്രസംഗം പറയാനല്ല സ്വർഗത്തെ ദൈവം എന്നെയും നിന്നെയും ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നത്. വേദപുസ്തകം പഠിച്ചവരോർക്കട്ടെ, പാപം പ്രാക്ടീസ് ചെയ്യുന്ന നിനവ പട്ടണത്തിലേക്ക് യോനായെ ദൂതുമായി അയക്കുമ്പോൾ ആർക്കെങ്കിലും പറയാമോ, യോനായെ അയക്കുമ്പോൾ എങ്ങനെ പ്രസംഗിക്കാനാണ് യോനായോട് പറഞ്ഞതെന്ന് വേദപുസ്തകം ഒരു പ്രാവശ്യമെങ്കിലും വായിച്ചിരിക്കുന്ന ഒരാൾക്കൊന്ന് പറയാമോ? നീ ചെന്ന് മഹാനഗരമായ നിനവയ്ക്ക് വിരോധമായി പ്രസംഗിക്ക, നിനവയ്ക്ക് വിരോധമായി പ്രസംഗിക്ക, നിനവ പട്ടണമേ നിന്റെ ഈ പോക്ക് ശരിയല്ല എന്ന് പ്രസംഗിക്ക. ഞാനൊരു കാര്യം പറയാം, എനിക്കും മൂന്ന് കുഞ്ഞുങ്ങളുണ്ട്, ഒരു പെറ്റേണൽ ഫീലിംഗ് എനിക്കും അറിയാം. എന്നാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ സ്വർഗത്തിൽ നമ്മുടെ കൂടെ വരുന്നില്ലെങ്കിൽ പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ സ്നേഹിച്ചത് കൊണ്ട് എന്ത് കാര്യം? നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല ഭക്ഷണം കൊടുത്തു, അവരുടെ ശരീരം വളർത്തിയെടുത്തു, നല്ല വേഷം ധരിപ്പിച്ചു, അവർ ബട്ടർഫ്ലൈസിനെ പോലെ ഇതിലേക്ക് നടന്നു. എന്നാൽ നിത്യതയിൽ അവർ നമ്മളോടുകൂടെ ഇല്ലെങ്കിൽ എന്ത് പ്രയോജനം? അവരുടെ ആത്മരക്ഷയെ തടസ്സപ്പെടുത്തുന്ന ഏത് പ്രവണത കണ്ടാലും അതിന്റെ നേരെ ബെരൽ ചൂണ്ടുകയും പ്രൈസ് ഗോഡ് അവരെ നേടിയെടുക്കുവാൻ അവർക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാത്ത ഒരു പിതാവും പിതാവല്ല, ഒരു മാതാവും മാതാവല്ല. അത് വിശ്വസിക്കുന്നവരൊക്കെ താങ്ങിയെന്ന് ഇത്രയും നേരം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തത് ഒരു പ്രവാചകൻ എന്നുള്ള നിലയിലാണ്. അദ്ദേഹത്തിന്റെ പ്രവചനം ഒന്നും തെറ്റിയിട്ടില്ല. ചില ആളുകൾക്ക് ഒരു പരാജയമുണ്ട്, മറ്റുള്ളവരെ കുറിച്ചെല്ലാം പ്രവചിക്കും, തങ്ങളെ കുറിച്ച് ഒരു ബോധവും കാണുക. അവരെയൊന്നും അല്ല ഇരുട്ടുകുഴി വീഴേണ്ടി എന്നാൽ പൗലോസ് തന്നെ കുറിച്ച് തന്നെ ബോധവാനാണ്. എന്താണെന്നറിയോ, അദ്ദേഹം വളരെ വ്യക്തമായിട്ട് താഴെ വിളിച്ചു പറഞ്ഞു, കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു, പ്രൈസ്ലോ, നീതിയുടെ കിരീടം എനിക്ക് ലഭിക്കും തുടങ്ങിയ കാര്യങ്ങൾ, തന്നെ കുറിക്കുന്ന കാര്യങ്ങൾ അദ്ദേഹം വളരെ നിർണയത്തോടെ പ്രസ്താവിച്ചു. ദൈവത്തിന്റെ ബൈബിളെ, നിനക്ക് നീ ആരായിത്തീരുമെന്നും എങ്ങനെയുള്ള ഒരു അന്തം നീ പ്രാപിക്കുമെന്നുള്ളതിനെ കുറിച്ച് ഒരു ദൈവ വൈദ്യർ എന്നുള്ള നിലയ്ക്ക് നിനക്ക് നല്ല നിശ്ചയമുണ്ടായിരിക്കും. ഇനിയും സമയം അനുവദിക്കുന്നിടത്തോളം ഞാൻ പറയാൻ പോകുന്ന ഒരു കാര്യം, പോൾ ആസ് എ ഫാദർ, ഒരു നല്ല പിതാവിന്റെ ലക്ഷണം എന്താണെന്ന് ഒരു നിമിഷം നമുക്ക് ഒരുമിച്ചൊന്ന് ചിന്തിക്കാം. ഒരു നല്ല പിതാവ് മരണക്കിടക്കയിലേക്ക് തിരിയുമ്പോൾ തന്റെ കുഞ്ഞുങ്ങളെയെല്ലാം അടുക്കൽ വിളിച്ച് പ്രൈസ് ദി ലോർഡ്, സെൽഫ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ താൻ എങ്ങനെ ജീവിച്ചു എന്നുള്ളതായ ആ വസ്തുത ആ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ വ്യക്തമാക്കും. ഇവിടെ നിങ്ങൾ ഒന്നും തന്നെ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഒന്നും കിട്ടുകയില്ല. പ്രൈസ് ദി ലോർഡ്. അബ്രഹാമിന്റെ അന്ത്യവേളയിൽ ഇസഹാക്കും, ഇസഹാക്കിന്റെ അന്ത്യവേളയിൽ യാക്കോബും, യാക്കോബിന്റെ മരണവേളയിൽ യാക്കോബിന്റെ പുത്രന്മാരും, ദാവീദിന്റെ മരണവേളയിൽ ശലോമോനും മറ്റും ആ മരണക്കിടക്കയുടെ അരികിൽ നിൽക്കുമ്പോൾ പ്രൈസ് ഗോഡ് ആ പിതാക്കന്മാർ കുഞ്ഞുങ്ങളോട് പറയുന്ന വാക്കുകൾ ഒരൊറ്റ പ്രാവശ്യമെങ്കിലും വേദപുസ്തകത്തിൽ നിങ്ങളൊന്ന് വായിക്കേണ്ടതാണ്. ദാവീദിന്റെ ആ മരണക്കിടക്ക എന്നെ വളരെ ചിന്തിപ്പിച്ചിട്ടുണ്ട്. ശലോമോൻ ഒരു കൊച്ചു ബാലനായിട്ട് അടുക്കൽ നിൽക്കുകയാണ്, ദാവീദ് വിട പറയാൻ പോവുകയാണ്. ആ സമയത്ത് ദാവീദ് പറയുന്നത് എന്താണെന്നറിയാമോ, എന്റെ മകനെ കഴിഞ്ഞ നാളുകൾ ദൈവം എന്നെ വിടുവിച്ചു, ശത്രുക്കളിൽ നിന്നെന്നെ രക്ഷിച്ചു. അവൻ പറയുന്നതിന്റെ ചുരുക്കം ഇത്രയേ ഉള്ളൂ, എനിക്കൊരു ദോഷം എന്റെ ദൈവം ചെയ്തിട്ടില്ല. ഹല്ലേലൂയ, എന്നെ ഇത്രത്തോളം കൊണ്ടുവന്ന എന്റെ ദൈവമാണ്. പ്രൈസ് ഗോഡ്. ഞാൻ എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ വളരെ കുറ്റവും കുറവുള്ളവനാണ്, എങ്കിലും എന്റെ ദൈവത്തിന്റെ ഭാഗത്ത് ഒരു അവിശ്വസ്തതയും ഇല്ല. പ്രൈസ്ലോ, ദൈവത്തിന്റെ കൃപയാലാണ് ഞാൻ ഇത്രത്തോളം വന്നത് എന്നിങ്ങനെ ദാവീദ് പറയുന്ന വാക്കുകൾ ഞാൻ ഓർക്കുന്നുണ്ട്. നിങ്ങളും ഞാനും ഒരു ഐഡിയൽ ഫാദർ ആണെങ്കിൽ, നമ്മൾ മരിക്കാൻ കാലമുണ്ടെങ്കിൽ, നമ്മൾ മരിക്കുന്ന സമയത്ത് നമ്മുടെ കുഞ്ഞുങ്ങൾ അടുക്കൽ നിൽക്കാൻ ഇടയാകുമെങ്കിൽ, അന്നൊരു നല്ല പിതാവ് കടന്നു പോകുമ്പോൾ പറയേണ്ട വാക്കുകൾ പറഞ്ഞിട്ട് വേണം കടന്നു പോകാൻ. ഞാൻ പറഞ്ഞോ, മനസ്സിലായോ? നമ്മുടെ അടുത്ത തലമുറ നമ്മുടെ അടുക്ക് നിൽക്കുമ്പോഴേ പറയാൻ കൊള്ളാവുന്ന വാക്കുകളൊക്കെ ഇപ്പോഴേ കാണാൻ പഠിച്ചു വെച്ചോണം. ചുമ്മാ ജാകാൻ നേരത്തെ അതിവിധം പിച്ചുമ്പോഴേ ഒന്നും പറഞ്ഞേച്ച് പോകരുത്. പൈസലോ, പണത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞ് ഉരുളുകയും പെരുകയോ ഒന്നും ചെയ്യരുത്. കൊതിയുള്ള ആകാര സാധനങ്ങളുടെ പേരൊന്നും വിളിച്ച് പറയരുത്. പൈസലോ, ഞാൻ ഓർക്കുന്നു, ഞാന് ഒരു വിദ്യാർത്ഥിയായി പഠിക്കുന്ന സ്ഥലത്ത് ആ സ്ഥാപനത്തിനടുക്കൽ ഒരു മനുഷ്യൻ മരിക്കുകയാണ്. ഞാൻ അവിടെ പോയില്ല, എന്റെ കൂട്ടുകാർ ചെല്ലു പോയിരുന്നു. ആ ആളിന്റെ പേര് ഞാൻ ഇവിടെ പറഞ്ഞാൽ നിശ്ചയമായിട്ട് ഇവിടെ ഇരിക്കുന്ന മിക്കവാറും എല്ലാവരും അറിയും, 99% ആളുകൾ അറിയും. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ പേര് പറയുന്നില്ല. ലോകപ്രസിദ്ധനായ ഒരു മനുഷ്യനാണ്. അദ്ദേഹം മരിക്കുന്ന സമയത്ത് വൈദിക മേലധ്യക്ഷന്മാരും അതുപോലെ തന്നെ അറിയപ്പെട്ട ആളുകളെല്ലാം അദ്ദേഹത്തിന്റെ ആ മണക്കിടക്കയ്ക്ക് അരികിലുണ്ട്. തന്റെ മൂത്ത മകൻ തന്റെ അടുക്കലുണ്ട്. മരിക്കാൻ നേരത്ത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, 100 പ്രായമുള്ള സംഭവകരമായ ഒരു ജീവിതത്തിന്റെ ഉടമയായിരിക്കുന്ന ഒരു ലോകമഹാനായ ഒരു മനുഷ്യൻ മരിക്കാൻ പോവുകയാണ്. തന്റെ മകനെ വിളിച്ചിട്ട് പറഞ്ഞ വാക്കുകളുടെ രത്ന ചുരുക്കം ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. ഞാന് ഓർക്കുകയാണ്, എന്റെ ദൈവമേ, അത് ഞാനായിരുന്നെങ്കിൽ ഞാൻ എന്തുമായിരിക്കും പറയുന്നത്, എന്റെ മനസ്സിൽ ഞാൻ ചിന്തിക്കുക. പക്ഷെ അദ്ദേഹം പറഞ്ഞു കേൾക്കണോ, മകനെ ഞാൻ മരിക്കുകയാണ്, നമ്മുടെ ബിസിനസ് നീ നടത്തിക്കോണം, അതിനൊരു മുടക്കവും വരുത്തരുത്. തീർന്നു ബിസിനസ്. നിങ്ങൾ ആരെങ്കിലും എന്നോട് ചോദിച്ചേക്കും ബിസിനസ് ഭാവമാണെന്ന്? ഒരിക്കലും അല്ലേ, ബിസിനസ് ഭാവമല്ല. എന്നാലേ ചാകാൻ നേരത്ത് പറഞ്ഞേച്ച് ചാകത്തക്കോണം അത്ര വലിയ വിഷയമൊന്നും. ബിസിനസിനേക്കാൾ വലിയ വിഷയങ്ങളൊക്കെ വേറെ ഉണ്ട്. ഒരിക്കലായി ലഭിക്കുന്ന ആയുസ്, ഒരിക്കലായി ലഭിക്കുന്ന മരണം, അങ്ങനെ വരെ ശ്രദ്ധിക്കുന്ന വൺസ് ഡൈ വൺസ് ടു ഡൈ, ഒരിക്കൽ മരണം എന്നാണ്. പ്രിയരെ, ഒരിക്കൽ കിട്ടുന്ന ആയുസ് എനിക്ക് കൈകാര്യം ചെയ്തോളാം കേട്ടോ. പല പ്രാവശ്യം മരിക്കുകയില്ല. ഞാന് അവിടെ ഡിട്രോയിറ്റ് പ്രസംഗിച്ച വീട്ടത്തില് ഒരു പോയിന്റ് പറഞ്ഞു. അതായത് ഞാൻ കൊച്ചിലെ ഈ ഈ മരണത്തെക്കുറിച്ച് അല്ലെ ജീവിതത്തെക്കുറിച്ച് എനിക്ക് ഒത്തിരി ഫോൾസ് കൺസെപ്ഷൻസ് ഉണ്ടായിരുന്നു ഒരു കൊച്ചു ബാലനായിരിക്കുമ്പോൾ. അതിലൊന്ന്, എന്റെ ലൈബ്രറിയില് പല പുസ്തകങ്ങളുള്ള കൂട്ടത്തിൽ ഒരു പുസ്തകം നിങ്ങൾ ഒരാളെ ഞാൻ വായിച്ചു കേൾപ്പിക്കാം, എപ്പോഴും വരുമ്പോ അവിടെ വരണം. അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്, ഈ പുനർജന്മത്തെ സാധൂകരിക്കാൻ ശ്രമിക്കുന്ന ഒരു പുസ്തകമാണ്. എന്നെക്കാൾ അധികം ഹിന്ദുവിസം അറിയാവുന്ന ഒരാളിവിടെ ഇരിപ്പുണ്ട്, ജോസഫ് പടിഞ്ഞാറേക്കര.
ഈ പുസ്തകത്തില് പുനർജന്മം ശരിയാണെന്ന് വരുത്താനായിട്ട് ഈ എഴുത്തുകാരൻ പല ന്യായങ്ങൾ സമർത്ഥിക്കുന്നതിൽ ഒരു ന്യായം കേട്ടാൽ ഇവിടെ ഇരിക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങൾ വരെ ചിരിച്ചു പോകും. ആ ന്യായം ഇതാണ്, അരി നട്ട മനുഷ്യൻ അടുത്ത ജന്മത്തിൽ എലിയായിട്ട് തീരും. ആരെങ്കിലും അരി മോഷ്ടിച്ചാൽ, നമ്മളിപ്പോ അമേരിക്കയിൽ അതൊന്നും ചെയ്യുന്നില്ലായിരിക്കാം, എങ്കിലും അങ്ങനെ ചെയ്താൽ അതിന് കിട്ടുന്ന പണിഷ്മെന്റ് ആ മനുഷ്യൻ അടുത്ത ജന്മത്തിൽ മനുഷ്യജന്മത്തിൽ നിന്ന് ഡീഗ്രേഡ് ചെയ്തിട്ട് എലിയായിട്ട് തീരും. എന്നിട്ട് പിന്നെ കിട്ടുന്ന ഇതുപോലുള്ളതായ ലോവർ ബർത്ത് അല്ലെങ്കിൽ അധമ ജന്മങ്ങളുണ്ടല്ലോ, ആ ജന്മത്തിൽ സൽപ്രവർത്തികൾ ചെയ്ത് അവിടുന്ന് പിന്നെ ഹയർ ബർത്ത് ഇങ്ങനെ പ്രാപിച്ചിട്ട് എന്നെങ്കിലും ഒരിക്കൽ മനുഷ്യനായി തീരും. മനുഷ്യനായി കഴിഞ്ഞിട്ട് ഒടുവിൽ തപസ് ചെയ്യും, തപസ് ചെയ്തിട്ട് ഒടുവിൽ അയാൾ മുക്തി പ്രാപിക്കും. അങ്ങനെയാണ് പ്രാപിക്കേണ്ടത്. അപ്പൊ ഞാന് ഇത് വായിച്ച ഉടനെ എന്റെ കൊച്ചു മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്ത വന്നു, അരി കട്ട ഒരുത്തനെ അവൻ നന്നാകാനായിട്ട് പിടിച്ച എലിയാണ്. അപ്പൊ ഞാൻ എന്നോട് തന്നെ ചോദിച്ചു, ലോകത്തിൽ എവിടെയെങ്കിലും ഒരു ഒറ്റ എലിയെങ്കിലും കൃഷി ചെയ്ത് ജീവിക്കുന്നുണ്ട്? ഞാനൊരു കർഷകന്റെ മകനായിട്ട് ജനിച്ച ഒരാളാണ്, എനിക്കറിയാം. എന്റെ പിതാവ് ചില വർഷങ്ങൾക്ക് മുമ്പേ മരിച്ചു പോയി, അദ്ദേഹം ഒരു കൃഷിക്കാരനായിരുന്നു. അദ്ദേഹം കഷ്ടപ്പെട്ട് മരച്ചീനി കൃഷിയൊക്കെ ചെയ്യും. ചുരുക്കി പറയട്ടെ, എലി തരുന്ന ദശാംശം കൊണ്ടാണ് ഞങ്ങൾ തിന്നുന്നത്. പത്തിലൊന്നത് എലി എടുക്കും, പത്തിലൊന്ന് ഞങ്ങൾക്ക്. കാര്യം മനസ്സിലായോ? എലി ചെയ്യുന്ന ദ്രോഹം, ഒറ്റ എലി മോഷ്ടിക്കാതിരിക്കുന്നില്ല. മോഷ്ടിച്ചൊരു മനുഷ്യനെ അത് നന്നാകാനായിട്ട് പിടിച്ച് എലിയാക്കി. ഇനി ഇതിൽ നിന്ന് മേൽഗതി കിട്ടുമോ? എന്നെങ്കിലും ഇതിൽ നിന്ന് മോചനം കിട്ടുമോ? കിട്ടുമെങ്കിൽ യുക്തി ബോധമാണ് ആരെങ്കിലും എന്ന് പറഞ്ഞ് മനസ്സിലാക്കി. എലി എന്ന് നല്ല പ്രവർത്തി എഴുതിട്ട് അതിന് പ്രമോഷൻ കിട്ടുമെന്ന് തന്നെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാ മതി. അവിടെ തന്നെ പുനർജന്മ സിദ്ധാന്തം തകർന്ന് തരിപ്പണമായിരിക്കും. ഫ്രൈസല്ലോ നിങ്ങളുടെ ജ്ഞാനത്തിന് തൽക്കാലം ഇരുന്നു. ഹാലേലൂയ്യ. പ്രിയമുള്ളവര്, നമ്മുടെ ചിന്താവിശ്യത്തേക്ക് മടങ്ങി വരാം. അതുകൊണ്ട് അന്ത്യരംഗത്ത് വില പറഞ്ഞ കാര്യങ്ങൾ വല്ലതും വിളിച്ചു പറഞ്ഞേച്ച് കടന്നു പോകരുത്. ഏറ്റവും ശ്രേഷ്ഠമായ കാര്യങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് വേണം കടന്നു പോകുവാൻ. യേശു നമുക്ക് മാതൃക കാണിച്ചതിന് ഓർമ്മയുണ്ടോ? 33.5 വയസ്സുള്ള ഒരു ജീവിതം എരിഞ്ഞടങ്ങാൻ പോകുന്ന സമയത്ത് യേശു ഒടുവിലായിട്ട് നമുക്ക് മാതൃക കാണിച്ചത്, പിതാവേ നിന്റെ കൈകളിലേക്ക് ഞാൻ എന്റെ ആത്മാവിനെ ഫലമേൽപ്പിക്കുന്നു. ചാകാൻ കാലമുണ്ടെങ്കിൽ അങ്ങനെ ചാകാൻ ഒരുക്കോ. പിതാവേ നിന്റെ കൈകളിലേക്ക് എന്റെ ആത്മാവിനെ ഫലമേൽപ്പിക്കുന്നു. അടുക്കള നിൽക്കുന്ന ഭാര്യയുടെ ഒന്നും കൈ കൊടുത്തു പോകല്ലേ, പാവപ്പെട്ടവർക്ക് നിന്നെ താങ്ങാനുള്ള കഴിവില്ല. മനുഷ്യന്റെ കയ്യിലോട്ട് കൊടുക്കരുത്, ദൈവത്തിന്റെ കയ്യിൽ ജീവനെ വരമേൽപ്പിച്ചേച്ച് പോകണം. സ്തേഫാനോസ് കർത്താവിന്റെ അന്ത്യരംഗത്തെ കുറിച്ച് അറിഞ്ഞ ആളാണ്. അന്നേരം പോലെ തനിക്കൊരാഗ്രഹം, എനിക്ക് എന്റെ നാഥനെ പോലെ ഒന്ന് മരിക്കണമെന്ന്. യേശുവിനെ പോലെ മരിച്ച ചുരുക്കം പേരിൽ ഒരാളായിരുന്നു സ്തേഫാനോസ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? സ്തേഫാനോസ് കല്ലേത് കൊണ്ട് രക്തം ഇങ്ങനെ ചെവറി പടഞ്ഞു മരിക്കുന്ന സമയത്ത് രണ്ട് പ്രാർത്ഥനാവാചകങ്ങൾ ഉച്ചരിച്ചു. ഒന്ന്, കർത്താവേ ഇവർക്ക് പാപം നിർത്തരുതേ എന്ന് പ്രാർത്ഥിച്ചു. ഒടുവിൽ ജീവൻ പോകാൻ നേരത്തെ പറഞ്ഞു, കർത്താവായ യേശുവിന്റെ ആത്മാവിനെ കൈക്കൊള്ളണം. ഒരു നല്ല പിതാവ് തന്റെ കുഞ്ഞുങ്ങൾ ചുറ്റും നിൽക്കുമ്പോ ഹാലലുയ ആദ്യമായിട്ട് ആ പിതാവിന് പറയാൻ അത് ഇടയാകേണ്ടത് എങ്ങനെ ജീവിച്ചെന്ന. ജീവിതം അപ്പടി കുഴച്ചു മറിച്ച് ദൈവം നമ്പുരാൻ തന്നിരിക്കുന്ന അവസരം മുഴുവൻ ഞാൻ നഷ്ടപ്പെടുത്തിയെന്ന് പ്രണപിക്കുവാൻ ഇടവരരുത്. ഐസലോ ഞാൻ നല്ലവോട് വരുന്നു, ഓട്ടം തികച്ചു എന്ന് മക്കളോട് പറയുവാൻ പ്രാഗൽഭ്യമുള്ള ഒരു പിതാവായിരിക്കണം. ഐസലോ എനിക്ക് കിട്ടിയ അവസരം മുഴുവൻ ഞാൻ കളഞ്ഞു കുളിച്ചെന്ന് പരിവേദനം പറയുന്നവനാകരുത്. ഇനി ഒരു കാര്യം കൂടെ പറയാം, അവിടെ പറഞ്ഞപ്പോ അങ്ങനെ ഈ മെസ്സേജ് ചേർത്താം. മക്കൾക്ക് ഒരു പാർട്ടിങ് മെസ്സേജ് കൊടുക്കാൻ കരുത്തനും കൂടെ ആയിരിക്കാം. ഫ്രൈസല്ലോ അപ്പോസ്തലനായ പൗലോസ് ക്രിസ്തുവിൽ തന്റെ പ്രിയ മകനായ തീമോത്തിയോസിനോട് പറയുകയാണ്, മകനെ തീമോത്തിയോസേ ഞാൻ നിങ്ങളൊരു കാര്യം പറയട്ടെ, ഞാൻ പൂർത്തീകരിച്ചു, നീയും പൂർത്തീകരിക്കുക. ഞാൻ സുവിശേഷം പ്രസംഗിച്ചു, നീയും സുവിശേഷത്തിന്റെ നല്ല ഭടനായി എന്നോട് കൂടെ പോർ ചെയ്യുക. ഞാൻ ചില നാളുകൾക്ക് മുമ്പ് ആൻഡമാൻ സ്ഥിതിയിൽ ചില യോഗങ്ങൾക്ക് വേണ്ടി പോയത് ഞാൻ ഓർക്കുന്നുണ്ട്. അവിടെ താമസിച്ചുള്ള ആളുകൾക്ക് ഓർമ്മ വരും, അവിടെ ഫ്രീഡം ഫൈറ്റേഴ്സിന് ചിലരെ ഇങ്ങനെ തൂക്കിക്കൊല്ലുന്നതായ ആ കൊലമരത്തിന്റെ അടുക്കൽ അവരെ കൊലക്കയറിലേക്ക് നടത്തുന്നതിന് മുമ്പായിട്ട് അവരെ കയറ്റി നിർത്തുന്നതിന് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള ഒരു പീഠം ഇങ്ങനെ വാർത്ത ഇട്ടിട്ടുണ്ട്. അവിടെ ഇംഗ്ലീഷിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, ലാസ്റ്റ് റൈറ്റ്സ് എന്ന്, RITES എന്ന് പറഞ്ഞാൽ അവിടെ കൊലക്കാരിൽ കുരുങ്ങുന്നതിന് മുമ്പായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം, പ്രാർത്ഥിക്കണേ പ്രാർത്ഥിക്കാം, ചടങ്ങുകൾ വല്ലതും ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യാം, അതിനുവേണ്ടിയുള്ള സമയമാണ്. ഞാൻ അവിടെ ഒരു നിമിഷം നിന്നുപോയി. ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, എന്റെ ദൈവമേ, ഇവിടെ നിന്ന് എത്രയോ ആളുകൾ വിങ്ങി പൊട്ടിയിട്ടുണ്ട്, എത്ര പേര് ഇവിടെ ഒന്ന് വിതുമ്പി കരഞ്ഞിട്ടുണ്ട്, അവരൊക്കെ ഒടുവിൽ എന്തായിരിക്കും പറഞ്ഞത്. ഞാൻ അങ്ങ് ചിന്തിച്ചു, കർത്താവ് വരുവാൻ താമസമുണ്ടെങ്കിൽ, എനിക്കും നിങ്ങൾക്കും ഇങ്ങനെ ഒരു അന്ത്യം ആവശ്യമാണെങ്കിൽ, നമ്മുടെ യേശു കടന്നുപോയതുപോലെ പോകുവാൻ എനിക്ക് നിങ്ങൾക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞ് ഫലമേൽപ്പിക്കുവാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നന്നായി പറഞ്ഞ് ഫലമേൽപ്പിക്കുവാൻ നമുക്കിട വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തീമോത്യോസിനോട് പറയുന്നത് എന്താണെന്നറിയാവോ, മകനെ, അനേകം ആളുകളും കർണരസമാകുമാറ് സ്വന്തം മുഖങ്ങൾ കൊത്തവണ്ണം ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുകയും സത്യത്തിന് ചെവിടുക്കാതെ അത് കെട്ടുകഥ കേൾപ്പാൻ തുനിയുകയും ചെയ്യുന്ന കാലം വരും. ഈ കെട്ടുകഥ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നിങ്ങൾക്കറിയാമോ, ഞാനൊരു ചെറിയ സാമ്പിൾ പറയാം. ഞാൻ ഇന്നാൾ ഒരു സ്ഥലത്ത് പ്രസംഗിക്കാൻ ചെന്നപ്പോ അവിടെയുള്ള പ്രിയപ്പെട്ടവർ എന്നോട് പറഞ്ഞു, ഈ അടുത്ത സമയത്ത് ഇവിടെ ആൾ പ്രസംഗിക്കാൻ വന്നിരുന്നെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എങ്ങനെയിരുന്നു? ആ അയാളൊരു കഥ പറഞ്ഞു. ആ കഥ എന്താണെന്ന് ഞാൻ ചോദിച്ചു. ആ കഥ അയാളെ ചുരുക്കം ഇത്രയേ ഉള്ളൂ, ആദാമിനെ അവ്വായെ ദൈവന്റെ പുരാൻ ഏതെന്ത് വട്ടത്തിൽ നടക്കി വിട്ടില്ലേ, വിട്ടപ്പോൾ അവർ കണ്ണുനീരോടെ പോകുന്ന ആ പോക്കിൽ ആദാമും അവ്വായും കൂടെ തമ്മിൽ ആലോചിച്ച് ദൈവം അറിയാതെ ഒരു കാര്യം ചെയ്തു. എന്നാണെന്നറിയാമോ, പോകുന്ന പോക്കിൽ ജീവവൃക്ഷത്തിന്റെ ഒരു കൊമ്പ് പറിച്ചോണ്ട് പോകും. അത് അവർ രാമസ്ഥ സ്ഥലത്ത് കൊണ്ട് നട്ടു, അതവിടെ പുഷ്പിച്ചു, അത് വലിയ മരമായി, പിന്നെ അതിന്റെ ഒരു കമ്പേലായി യേശുവിനെ കുരിശിട്ടു. ഒരു കഥയാണ്. ഇതൊക്കെയാണ് അന്തമില്ലാത്ത വംശാവലികളും കെട്ടുകഥകളും. ഇതൊക്കെ കേട്ട് ആളുകൾ അങ്ങ് സന്തോഷിക്കാണ്. ചിലരൊക്കെ ഇത് കേട്ട് വീട്ടിൽ ചെന്ന് പറയുന്നത് എന്നാണെന്നറിയോ, എന്തോ ഒരു ദൂതായിരുന്നു പറയോ. സുഹൃത്തേ, നീ ഇതൊന്നും കേട്ട് ഇളകിപ്പോകരുത്, ഇതൊന്നും ദൈവവചനമല്ല. ഐശലോ, ദൈവം ഫലമേൽപ്പിച്ച സന്ദേശം പ്രസംഗിക്കുന്നതാണ് ദൈവവചനം. ഹാലലൂയ്യ. നീ ഞാൻ ഈ ലോകം വിട്ടെന്നെങ്കിലും ഒരിക്കൽ പോകേണ്ടി വരും, അന്ന് നമുക്ക് കൃതാർത്ഥതയോടെ ഒന്ന് പറയാൻ കഴിയുമോ, I have fought, I have finished എന്ന് പറയാൻ കഴിയുമോ, നമ്മുടെ അനന്തര തലമുറയ്ക്ക് എന്തെങ്കിലും ഒന്ന് പകർന്നു കൊടുക്കാൻ നമുക്ക് കഴിയുമോ. നീയും വിശ്വാസത്തിന്റെ ഭരണായി നല്ല പോർ ചെയ്യുക. ഞാൻ പൂർത്തി, അതെ ഞാൻ അവശേഷിപ്പിച്ചിരിക്കുന്നത് നീ തുടർന്ന് ചെയ്യുക എന്ന് പറയാൻ കഴിയുമോ. നിങ്ങൾ ചിലരൊക്കെ ഇരിപ്പ് കണ്ടിട്ട് ആകപ്പാടെ ഒരു ടെൻഷനിലിരിക്കുന്നോ എനിക്ക് തോന്നുന്നു. നിങ്ങൾക്കൊരു ചെറിയ ആശ്വാസം കിട്ടാനായിട്ട് ഞാനൊരു കഥ പറയും. ഈ ഞങ്ങളുടെ അടുത്ത് ആളുകൾ പറയുന്ന ഒരു കഥയാണ്, ഇത് ഉണ്ടായ ഒരു കഥയാണെന്നാ പറയുന്നത്. ഞാൻ എനർച്ച ഒഴിവാക്കുന്നതിന് വേണ്ടി പേരുകൾ ഉപേക്ഷിക്കുക. ഒരു വലിയ ധനവാനായ ഒരു മനുഷ്യനുണ്ടായിരുന്ന ഒരു സ്ഥലത്ത്, അയാള് അനേക ഏക്കറുകളുടെ ഉടമയാണ്. ഇയാൾക്ക് ഈ മണ്ണിനോടും പൊന്നിനോടും ഒക്കെയുള്ള ആ ആശയുടെ കൂടുതൽ കൊണ്ട് ഇയാൾ വളരെ വയസ്സനായിട്ടും ഇയാൾക്ക് മക്കളും കൊച്ചുമക്കളും ആയിട്ടും ഇയാൾ പാർട്ടീഷൻ ചെയ്യുകയില്ല, വസ്തു വാങ്ങിച്ചു കൊടുക്കുകയില്ല. ഇത് മുഴുവൻ ഇയാൾ തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്, മക്കളും കൊച്ചുമക്കളും വരികയാണ്. വലിയ ധനവാനം. അങ്ങനെ ഇരിക്കുമ്പോൾ ഇയാളുടെ ഈ പുത്രന്മാരുടെ ഭാര്യമാരെല്ലാം, മരുമക്കളുണ്ടല്ലോ സ്ത്രീകള്, അവർ തമ്മിൽ തമ്മിൽ ആലോചിച്ചിട്ട് ഭർത്താക്കന്മാരുമായിട്ട് ആലോചിച്ചിട്ട് പറഞ്ഞു, നമ്മുടെ ഈ അപ്പച്ചന്റെ ഈ പോക്ക് അത്ര ശരിയല്ല. ഒരു ദിവസം അപ്പച്ചൻ അറിയാതിരിക്കുമ്പോൾ കണ്ണടയ്ക്കും, നമ്മളെല്ലാം വിഷമത്തിലാവുകയും ചെയ്യും. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ഒരു രജിസ്ട്രേഷൻ ചെയ്യാൻ അപ്പച്ചനോട് പറയണം. ആരായെന്ന് പറയുന്ന അപ്പച്ചൻ ഇത് ഒട്ടും ഇഷ്ടമുള്ള കാര്യവുമല്ല. അപ്പച്ചന് കണ്ണും ചെവിയും ഒന്നും ശരിക്കും വർക്ക് ചെയ്യുന്നില്ലെങ്കിലും കാര്യങ്ങൾ നിയന്ത്രണം ഒന്നും വിട്ടുകൊടുക്കാൻ അപ്പച്ചന് ഇഷ്ടമില്ല. എങ്കിലും ഇത് അത്യാവശ്യമാണെന്ന് പലരും പറഞ്ഞു. ഒടുവിൽ വളരെ പ്രഷർ ചെലുത്തി ഒടുവിൽ ഒരു കാര്യം ചെയ്തു, അവര് അപ്പച്ചന്റെ അടുക്കൽ ഒരു ദിവസം ഇത് അവതരിപ്പിച്ചു. നിങ്ങൾക്കറിയാം, നമ്മുടെ നാട്ടിലൊരു വിൽപ്പത്രം ഉണ്ടാക്കുന്നതിന് അതുള്ള സംരംഭം തന്നെയാണ്. അപ്പച്ചന് പ്രായാധികമായതുകൊണ്ട് ഒരു രജിസ്ട്രാറെ അത് വീട്ടിൽ കൊണ്ടുവന്നു. അന്നേരം അവൾ അപ്പച്ചന് വലിയ ദുഃഖമായി. അപ്പച്ചന്റെ കയ്യിൽ നിന്ന് അധികാരം വിട്ടുപോകുന്നുള്ളൊരു പ്രയാസം. രജിസ്ട്രാറ് ഒരു വിൽപ്പത്രമൊക്കെ തയ്യാറാക്കി. അപ്പച്ചന്റെ മുഖമെല്ലാം വാടിയിരിക്കുകയാണ്. ഓരോ അതെ മക്കൾക്കും എവിടെവിടെ എന്തൊക്കെയാണ് കൊടുക്കാനുള്ളതെന്നൊക്കെ അപ്പച്ചന്റെ വിൽപ്പത്രം അങ്ങനെ ഭംഗിയായിട്ട് തയ്യാറാക്കി. ഒടുവില് വിഷാദമുഖനായിരിക്കുന്ന അപ്പച്ചനോട് രജിസ്ട്രാർ ഇങ്ങനെ പറഞ്ഞു, അപ്പച്ചാ ഇതിലൊന്നും ഭാരപ്പെടണ്ട, എന്നെങ്കിലും ഒരിക്കൽ നമ്മൾ ഇത് ചെയ്തേ പറ്റൂ. അപ്പൊ ഞാൻ ഒരു ദിവസം നേരത്തെ ഇത് ചെയ്യുന്ന നല്ലത് എന്ന് പറഞ്ഞു. എന്നിട്ട് ആ മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞു, അപ്പച്ചന്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുമെന്നൊന്നും വിചാരിക്കണ്ട, അപ്പച്ചന്റെ അന്ത്യം വരെ ശരിയായ സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞേച്ച് ആ വൈശാർ പറഞ്ഞു, അപ്പച്ചൻ ഇഷ്ടമുള്ള ഒരു വാചകം പറഞ്ഞേര്, ഞാൻ ഈ വിൽപ്പത്രത്തിന്റെ അടിയിൽ അതൊരു ഫുട്നോട്ടായിട്ട് എഴുതാവുന്നു. അപ്പച്ചന് ഇഷ്ടമുള്ള വാചകം, അപ്പച്ചൻ പറഞ്ഞു കൊടുത്ത വാചകം കേൾക്കണോ നിങ്ങൾ? അപ്പച്ചൻ വൈശാലോട് പറഞ്ഞു, എഴുതിക്കോളാൻ പറഞ്ഞു വിൽപ്പത്രത്തിന്റെ അടിയിൽ വാചകം, മക്കളെ കാലശേഷം വസ്തു എനിക്ക് തന്നെ ഇരിക്കുന്നതാണെന്ന് എഴുതിയേക്കാം. ഇവിടുന്ന് പോകാനധികം താമസമില്ല. വൈശലോ എന്നാലും ഉപബോധ മനസ്സിൽ അരിഞ്ഞു കിടന്ന ഒരാശയം അറിയാതെ പുറത്തു ചാടി. മനഃപൂർവ്വം പറഞ്ഞാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല, അകത്തിരുന്ന് അങ്ങ് തള്ളിപ്പാഞ്ഞു വന്ന മക്കളെ കാലശേഷം ഇതിന്റെ എല്ലാം അവകാശം പിന്നെ എന്റെ മക്കൾ തന്നെ ഇരിക്കുന്നതാണെന്ന് എഴുതിക്കോളെ. അനേകം ആളുകൾക്കും ഈ ലോകം വിട്ടുപോകേണ്ടതാണെന്നുള്ള ബോധം പോലും ഇല്ലെന്നുള്ളതാ സങ്കടകരമായ കാര്യം. വണ്ടേ ഒരാ ഞാനും നിങ്ങളും കർത്താവിന്റെ വരമെന്ന് താമസമെങ്കിൽ എന്നെങ്കിലും ഒരിക്കലും ഈ ലോകം വിട്ടുപോകും. ഭക്തനായ കൊച്ചുകുഞ്ഞുദേശി നേരത്തെ എങ്ങനെ പാടി, വിട്ടകലും ഒരു നാളിൽ ഉണ്ടെന്നു തോന്നുന്ന ഓമിട്ടകലും ഞാൻ എടുക്കുന്ന കാര്യം നിങ്ങളോട് പറയട്ടെ. ഞാന് ഈ പുസ്തകങ്ങൾ വായിച്ച് പല കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരു ഓട് പുസ്തകങ്ങൾ വായിക്കാൻ എനിക്ക് അവസരം തന്നിട്ടുണ്ട്. എന്നാൽ ഞാൻ അതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കിയത് ഞാൻ അനേകം ആളുകളുടെ ശവസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുത്തിട്ടുണ്ട്. ആ ശവസംസ്കാര ശുശ്രൂഷയിൽ ഞാൻ നോക്കി നിന്ന് പല കാര്യങ്ങൾ കണ്ടു. അതിൽ നിന്ന് എനിക്ക് കിട്ടിയ ഇൻഫർമേഷനാണ് പുസ്തകങ്ങളിൽ നിന്ന് കിട്ടിയതിനേക്കാൾ കൂടുതൽ. ഓരോ ആളുകൾ ശവമടക്കാനായിട്ട് കൊണ്ടുപോകുന്ന സമയത്ത് അയ്യോ കെട്ടിപ്പിടിച്ച് അയ്യോ എന്നെ ഇട്ടേച്ച് പോവാണോ പോകരുതേ എന്നൊക്കെ പറയുന്നൊക്കെ ഞാൻ എത്രയോ പ്രാവശ്യം കേട്ടിട്ടുണ്ട്. പേശലോ എന്നാ ഒരു കാര്യം ചെയ്യാം, അത്ര നിർബന്ധമാണ് ഇവിടെ ഇരിക്കട്ടെന്ന് പറയുകയാണെങ്കിൽ അയ്യോ കൊണ്ടുപോക്കണോ പേശലോ. ഈ എത്രയെത്ര സംഭവങ്ങൾക്ക് മൂകസാക്ഷിയായി ഞാൻ നിന്നിട്ടുണ്ട്. വിട്ടകലും നീ ഒരു നാളിൽ ഉണ്ടെന്ന് തോന്നുന്ന സ്ഥലത്തെ, അതാ ഭക്തന് ദൈവം തമ്പുരാൻ പ്രത്യേകം കൊടുത്ത രണ്ട് പദങ്ങളാ, ഉണ്ടെന്ന് തോന്നുന്ന, ഉള്ളതല്ല ഉണ്ടെന്നൊരു തോന്നല്, ചെലവൊക്കെ നമുക്കുണ്ടെന്നൊരു തോന്നല്. സഹോദരിമാരും എന്നോട് പറയരുത്, സഹോദരി സഹോദരിക്ക് 1000 സാരി ഉണ്ടായിരിക്കും അല്ലേ, 1000 കൂടെ പതിപ്പിക്കുമെന്ന് തെറ്റിദ്ധരിക്കരുത്, 1000 പതിപ്പിച്ച് വിടുമെന്ന് സാഹചര്യം തെറ്റിദ്ധരിക്കരുത്. വൈസലോൾ ഇതിനിടയ്ക്ക് ഞങ്ങളോടൊക്കെ ചില ആളുകൾക്കുള്ള വൈരാഗ്യം, എന്റെ ദൈവമേ ഞാനിതുവരെ ഒരു മനുഷ്യന്റെ ഒന്നും എടുത്തിട്ടില്ല, ഞാൻ ഒരു മനുഷ്യനെയും ഈ നാളുകളിൽ അല്ല കൊച്ചിലേ വല്ലോ അറിയാവോ എന്ന് ചീത്തവാക്കം പറഞ്ഞിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. ഞാൻ ദൈവവേദനയായി തീർന്നതിന് ശേഷം ഞാൻ ആരെയും ഒരു ദോഷവും പറഞ്ഞിട്ടില്ല. എന്നിട്ടും മനുഷ്യർക്ക് ഞങ്ങളോട് വെറുപ്പ പലർക്കും. അതിന്റെ കാരണം ഞാൻ ഇടയായിട്ട് ചിന്തിച്ച് മനസ്സിലാക്കി. ഞങ്ങളൊക്കെ പ്രസംഗിക്കുമ്പോൾ ഈ പൊന്നും ഇന്നും ഇതൊന്നും കാര്യമല്ലെന്നും ഇതൊക്കെ അത് ഉപേക്ഷിക്കുന്നതാണ് നല്ലതും ഒക്കെ പ്രസംഗിക്കുന്നതാണ് ചിലർക്കൊക്കെ ഞങ്ങളോട് വിരോധം വരാനുള്ള ഒരു കാരണം. എന്നാ ഞാൻ ഇടയ്ക്കൊരു കാര്യം പറയട്ടെ. ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു ഓർത്തഡോക്സുകാരനായിരുന്നെന്ന്. ഈ പെന്തിക്കോസ്തുകാരായ ചില ആളുകളൊക്കെ ചില സ്ഥലങ്ങളിൽ വിശ്വാസത്തിൽ വന്നതിന് ശേഷവും ഈ ആഭരണങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. തെറ്റോ ശരിയോ അത് നിങ്ങൾ തന്നെ വിധിച്ചു. പക്ഷെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഞാൻ ജനിച്ചു വളർന്ന യാക്കോബായ സഭ വ്യക്തമായിട്ട് നേരത്തെ അതിന്റെ പ്രമാണത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് ഒരാൾ വിശ്വാസിയായി കഴിഞ്ഞ് ആഭരണം ധരിക്കുന്നത് തെറ്റാണെന്ന്. എവിടെ എഴുതിയിരിക്കുന്നതെന്ന് അറിയാമോ? ഭൂതായ കാനോ എന്ന് പറയുന്ന നിയമപുസ്തകത്തിന്റെ 2-ാം അധ്യായത്തിൽ. ധൈര്യമുള്ളവർ വരാമെന്ന് വായിച്ചു കേൾപ്പിക്കാം. സ്നാനപ്പെടുന്ന സ്ത്രീ പുരുഷന്മാർ മോതിരങ്ങൾ തുടങ്ങിയ സകല ആഭരണങ്ങളും നീക്കം ചെയ്യണം. ഓർത്തഡോക്സ് സഭയുടെ കാനോന് ലോകത്തുള്ള എല്ലാ പെന്തിക്കോസ്കാരും പോയി ആഭരണം ഇട്ടാലും എനിക്ക് പറ്റുകയില്ല, കാരണം ഞാൻ യാക്കോബായക്കാരനായിട്ട് ജനിച്ചു വളർന്ന് ഇങ്ങോട്ട് വന്നതാണ്. എന്ന് മാത്രവുമല്ല, ഈ പെന്തിക്കോസ്കാരേക്കാൾ നല്ലത് ആ യാക്കോബക്കാരൻ. പിന്മാറ്റത്തിൽ പോകുന്ന പെന്തിക്കോസ്കാരനേക്കാൾ നല്ലത് ആ എഴുതി വച്ചിരിക്കുന്ന യാക്കോബക്കാരൻ. ചില ആളുകൾ തന്നെ രൂക്ഷമായിട്ട് നോക്കുന്നു, ഞങ്ങളുടെ പൊന്നും മിന്നും ഒക്കെ പറപ്പിക്കാനാണോ ഉദ്ദേശമെന്ന്. എന്റെ പൊന്നെ ഞാൻ ദൈവസന്നിധിയിൽ പറയട്ടെ, നിങ്ങളെ യാതൊന്നും എനിക്ക് വേണ്ട. പക്ഷെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോണം, നിങ്ങള് ഇവിടുന്ന് പിരിയാൻ കാലമാകുമ്പം നിങ്ങളെ സ്വന്തക്കാർ കൊള്ളയടിക്കാൻ കാത്തിരിക്കുക. ഈ ചില ആളുകള് ശവമൊക്കെ കുളിപ്പിച്ചേച്ച് പിന്നെ ശവമടക്കെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നിരുന്ന് പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. അമ്മായിയുടെ കാതിലത് കാണുന്നില്ലല്ലോ, അതൊക്കെ ആരാണ്ട് തരം കണ്ട് കൊണ്ടുപോയത്? എന്റെ ദൈവമേ, ഞാൻ നേരത്തെ ഒരു ഒരു മോഹര വിടുമായിരുന്നു കേട്ടോ, ഇത് മനസ്സിലാക്കിയതാണ് നേരത്തെ നീക്കിക്കളഞ്ഞു. കാരണം ചാകാൻ നേരത്തെ എനിക്ക് സ്വസ്ഥമായിട്ട് കിടന്നൊന്ന് ചാകണം എന്നൊരാഗ്രഹമുണ്ട്. ആ സമയത്ത് ഒരാളെന്നെ കൊള്ളയടിക്കുക എന്ന് പറയുന്നത് എനിക്ക് വിഷമം ഉണ്ടാക്കുന്ന കാര്യം. ഞാൻ ഇന്ന് രാത്രി നിങ്ങളോടൊരു കാര്യം പറയട്ടെ, ഞാനിത് ഇതൊക്കെ കുറച്ച് മാറ്റൊരച്ച് നോക്കിയിട്ടുള്ള ഒരാളാണ്. ഒരു പെന്തക്കോസ്ത് ജീവിതത്തിലേക്ക് ഒരാൾ വന്നാൽ ഉടനെ ചില പ്രിയപ്പെട്ടവര് മാത്തോമായാലും ചാക്കുമായാലും ഒക്കെ ഉള്ള ചില പ്രിയപ്പെട്ട ആളുകൾ അവരോട് ചോദിക്കുന്ന എന്നാന്നറിയാവോ, എന്റെടി നിന്നെ കണ്ടാൽ നേരത്തെ എന്തൊരു നല്ലതായിരുന്നു, ഇപ്പം നിന്നെ കണ്ടാൽ പൊട്ടക്കൊല്ലത്തി പോലിരിക്കുന്നു, ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകളുണ്ട്. അപ്പൊ ഒരു പെന്തക്കോസ്തുകാരിയെ കുറിച്ച് അവരുടെ പുച്ഛം ആഭരണങ്ങൾ അറിഞ്ഞിട്ടില്ലെന്നുള്ളതാണ്. പക്ഷെ ഞാനൊരു കാര്യം പറയാം, ഈ യാക്കോബായാലും മർത്തോമായാലും കത്തോലിക്കയിലും ഒക്കെ മരിക്കുന്നതായ ആ സ്ത്രീജനങ്ങളുണ്ടല്ലോ, അവരെല്ലാം മരിക്കുന്ന ദിവസം അവരുടെ സ്വന്തക്കാർ അവരെ പെന്തക്കോസ്തുകാരാക്കി അടക്കുള്ളൂ. നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചോണം. മുഴുവൻ അരിച്ച് പെറുക്കി കൊള്ളയടിച്ച് ഒന്നുമില്ലാത്ത അവസ്ഥയില് ഉടുതുണി മാത്രം ശരണമാക്കി അവരെ പറഞ്ഞു വിടുന്നത് ഞാൻ എത്രയോ പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അന്ന് മുതലായി എനിക്ക് ജീവിതത്തിൽ ഈ വിരക്തി ഉണ്ടായി. ഇനി വേറൊരു കാര്യം കേൾക്കണം, അതുകൊണ്ട് പറഞ്ഞ് ഞാനിപ്പോ അങ്ങ് അവസാനിപ്പിക്കാം. ഞാന് ഒരു 10 വയസ്സിൽ താഴെ പ്രായമുള്ള സമയത്ത് എന്റെ അമ്മയോടുകൂടി ആദ്യ ഓർത്തഡോക്സുകാരുടെ ഒരു പള്ളിയിൽ പോയി ഞാൻ ഓർക്കുന്നുണ്ട്. കാരണം ഞങ്ങളുടെ ഇടവപ്പള്ളി വളരെ ദൂരെയായിരുന്നു. എന്റെ അമ്മ വളരെ ദൈവഭക്തിയുള്ള ഒരു സ്ത്രീയാണ്, ഇപ്പോഴുണ്ട്, വാർദ്ധക്യത്തിലാണ്, കർത്താവിന്റെ കൽപ്പനയ്ക്ക് അനുസരിച്ച് വളരെ സന്തോഷമായിരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. പ്രൈസലോ, അതൊക്കെ നീണ്ട കഥകളാണ്, ഞാൻ ചുരുക്കി പറയട്ടെ. ഞാന് പള്ളിയിൽ ചെന്നു. ചെന്ന ദിവസം എനിക്ക് ആത്മീയകാര്യങ്ങൾ ഒന്നും ശ്രദ്ധിക്കാനുള്ള കാര്യമില്ല. ഞാൻ ചെന്ന ദിവസം ഒരു മെത്രാജൻ വന്നിട്ടുണ്ടായിരുന്നു പള്ളിയിൽ, അദ്ദേഹം അന്ന് കുർബാന ചെയ്തു. എന്റെ നോട്ടം മുഴുവൻ അദ്ദേഹത്തിന്റെ മേലായിരുന്നു. അദ്ദേഹത്തിന്റെ കഴുത്തിൽ കിടക്കുന്നതായ പൊൻകുരിശന്മാരെയും അദ്ദേഹം പിടിച്ചതായ പൊൻവെള്ളി വസ്തുക്കൾ ചേർത്തുള്ളതായ അതേ സർപ്പമുദ്രിതമായ അംശവടിയും തുടങ്ങിയ വിലയേറിയ ഈ സാധനങ്ങളെല്ലാം ഞാൻ മാറി 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 ഒന്ന് നോക്കി. കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആരാണ്ട് പറയുന്നത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, നമ്മുടെ പള്ളിയിൽ അന്ന് വന്ന് ആ മെത്രാച്ചൻ മരിച്ചുപോയി എന്ന്. അപ്പൊ എന്റെ കൊച്ചു മനസ്സിൽ വന്ന് ഇന്ന് കേൾക്കണോ, അയ്യോ അദ്ദേഹത്തെ അടക്കിയോ എങ്കിലേ അദ്ദേഹത്തിന്റെ ആ കഴുത്തിൽ കിടന്നതും കൈ പിടിച്ചിരുന്നതും എല്ലാം കുഴിച്ചിട്ട് കാണും. എന്റെ കൊച്ചു മനസ്സിൽ അങ്ങനെയാണ് ഞാൻ ധരിച്ചിരുന്നത്. എന്നാൽ വളർന്നാളുകൾ കഴിഞ്ഞ് ഞാൻ ചില കാര്യങ്ങൾ മനസ്സിലാക്കി. ഇപ്പോ എനിക്ക് വ്യക്തമായിട്ട് അറിയാം അതൊന്നും കുഴിച്ചിട്ടില്ല, അവർക്കറിയാം എന്തുവാ കുഴിച്ചിട്ടുണ്ടെന്ന്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ആ കഴുത്തേലേത് അവർ പറിച്ചെടുത്തു, തിരുമേനിയേക്കാൾ അവർ സ്നേഹിക്കുന്ന അതിനെയാണ്. ആ കയ്യിലിരിക്കുന്നതായ പൊന്നള്ളി വടി അവർ തിരിച്ചെടുത്തു. എടുത്തിട്ട് എങ്ങനെ അടക്കിയെന്നറിയാമോ, മരവടി പിടിപ്പിച്ചാ അടക്കിയത്, മരവടി. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയണമെങ്കിൽ പോയി ചോദിക്കുന്നു, ചോദിക്കൂ, ഒരു മെത്രാപ്പൊലീത്ത മരിച്ചാൽ മരവടി പിടിപ്പിച്ചാ അടക്കുന്നത്, മരവടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. റേസലോൺ ആരെങ്കിലും കാര്യം ചെയ്യുകയാണെങ്കിൽ അവരെ പിടിപ്പിക്കാനായിട്ട് മരവടി റിസർവേഷൻ ലിസ്റ്റിൽ കിടപ്പുണ്ട്. എന്റെ കർത്താവേ, ഇത് നേരത്തെ അറിയാൻ ഇടയായിരുന്നെങ്കിൽ, അയ്യോ പാട്ടുകാരൻ പാടി പോലെ ലോകം വേണ്ട, എനിക്കൊന്നും വേണ്ട, എന്റെ താഴെ സംഗതി ചേർന്നാൽ മതി എന്ന് പാടിപ്പോയി. റേസ്കോ, ഈ ലോകം എന്നെ ഇന്നിനെ കൊള്ളയടിക്കുന്നതിന് മുമ്പേ വിട്ടുകൊടുക്കേണ്ടത് വിട്ടുകൊടുത്തുകൊണ്ട് ഹല്ലേലൂയ നേടേണ്ടത് നേടുവാൻ ദൈവത്തിന്റെ വൈദ്യരെ നീയും ഞാനും തയ്യാറാകേണ്ടത് ആവശ്യമാണ്. ഉണ്ടെന്ന് തോന്നുന്ന സകലത്തെയും വിട്ടകലുന്ന ഒരു ദിവസം വരും. അതുകൊണ്ട് പാട്ടുകാരൻ എന്താ പാടുന്നത്? ഉണരുക നീ എന്ന ആത്മാവേ, ചേരുക യേശുവിനരികിൽ നീ. എനിക്ക് ആ പ്രഭാതക ഗീതം വളരെ ഇഷ്ടമാണ്. അതിന്റെ ഒരു ഭാഗം പാടി ഞാൻ ഇപ്പോൾ നിർത്താം. വളരെ പാടുവാനും പറയുവാനും ഉണ്ടെങ്കിലും രണ്ട് കാര്യങ്ങൾ ആ പാട്ടുകാരൻ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്, അത് നമുക്ക് ഇന്നൊന്ന് ധ്യാനിച്ചങ്ങ് അവസാനിപ്പിക്കാം. ക്രിസ്തുവിന്റെ കാഹളം ഊതും ധ്വനി കേൾക്കുമ്പോൾ ഈ ദിനം ആകർന്നു. ഓരോ ദിവസവും പിറക്കുമ്പോൾ നീ നിന്റെ ആത്മാവിനോട് തന്നെ ചോദിക്കേണ്ടത്, എന്റെ ആത്മാവേ ഇന്ന് ക്രിസ്തന്റെ വരവിന്റെ കാഹളം മുഴങ്ങില്ലെന്ന് നിനക്ക് എങ്ങനെ പറയാൻ സാധിക്കും? അല്ലെങ്കിൽ നീ വിശ്രമവാസത്തിലാകും. ഇതും ശ്രദ്ധിക്കണം. ഒന്നുകിൽ അദ്ദേഹം ഇങ്ങോട്ട് വരും, അല്ലെങ്കിൽ ഞാൻ എങ്ങോട്ട് പോകും, ഏതെങ്കിലും ഒന്ന് സംഭവിക്കുവാൻ സാധ്യതയുണ്ട്. എന്റെ ആത്മാവേ നീ ഒരുങ്ങുക. ഈ രണ്ടു തരത്തിലുള്ള ലോകാവസാനമുണ്ടെന്ന് എന്റെ ഒരു അധ്യാപകൻ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് മൈക്രോ കോസം, മറ്റേ മാക്രോ കോസം. എന്ന് പറഞ്ഞാൽ ഒന്ന് ഓരോ ദിവസവും നിങ്ങൾ പത്രം വായിക്കുകയാണെങ്കിൽ വ്യക്തികള് ഓരോ വ്യക്തികൾ മരിച്ചതായിട്ട് പത്രത്തിൽ കാണാം. ഓരോ കൊച്ചു കൊച്ചു വേൾഡ് അവസാനിക്കുകയാണ്. ഓരോ കൊച്ചു കൊച്ചു ലോകങ്ങൾ അവസാനിക്കുകയാണ്. ഒരു വ്യക്തി മരിക്കുമ്പോൾ ഓരോ ചെറിയ ലോകം അവസാനിക്കുകയാണ്. എന്നാൽ എല്ലാം ഉൾപ്പെട്ട ഈ പ്രപഞ്ചം ഒരു ദിവസം അവസാനിക്കും. ഹല്ലേലൂയാ. ദൈവജനമേ, ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ, ബോധവാന്മാരായിരിക്കണം ഈ ചില ആളുകൾ. എപ്പോ പത്രം വായിച്ചാലും ഉണ്ടല്ലോ, ഈ കാര്യമായ കോളം ഒന്നും വായിക്കില്ല. എപ്പോഴും മാട്രിമോണിയൽ കോളവും അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റും പിന്നെ ബോണ്ടും ഇങ്ങനെയുള്ളത് മാത്രം വായിക്കും. എന്നാൽ ഞാനൊരു വല്യപ്പറ്റൻ കേരളത്തിൽ പത്രം വായിക്കുന്നത് ഞാൻ അടുത്തുനിന്ന് കണ്ടു. വല്യപ്പറ്റൻ വളരെ വൃദ്ധനാണ്, അതുപോലെ ക്ഷീണിച്ചിരിക്കുന്ന ഒരു വല്യപ്പറ്റനാണ്. വല്യപ്പറ്റൻ പത്രം എടുത്ത് ഉറക്ക വായിക്കുന്നോണ്ട് എനിക്ക് കേൾക്കാം. വല്യപ്പറ്റനെ ഒരു ചരമ വാർത്ത അങ്ങ് ആദ്യം അങ്ങ് വായിച്ചു. നിര്യാതനായി നിങ്ങൾ വായിച്ചിട്ട് വല്യപ്പറ്റൻ പറയാ, ആ പോട്ടെ. വല്യപ്പറ്റൻ എങ്ങോട്ടാ വരുന്നതെന്ന് അറിയാമോ? കൊപ്ര മുഖരാശി. അന്നത്തെ കമ്പോള നിലവാരം അറിയാനായിട്ട് ആ കൂട്ടത്തിൽ മരണവാർത്ത മുമ്പിൽ പെട്ടെങ്കിലും വല്യപ്പറ്റൻ അങ്ങ് വിടുക, പോട്ടെന്ന്. ഞാൻ ഉടനെ അറിയാതെ ഇങ്ങനെ പറഞ്ഞു, എന്റെ ദൈവമേ ഇത് പോട്ടെന്ന്. വല്യപ്പറ്റാ, നിന്റെ ഊഴമെന്നാ വരുന്നെന്ന് നിനക്കറിയാമോ? എന്നാണ് നിനക്ക് വിളി വരുന്നതെന്ന് നിനക്കറിയാമോ? ഈ പത്രത്തിൽ ഏറ്റവും സീരിയസ് ആയ കോളം ഏതാണ് നിനക്കറിയാമോ? എന്റെ കേൾവിക്കാരോട് ഞാൻ ചോദിക്കട്ടെ, നമ്മളൊരു വർത്തമാന പത്രം എടുത്ത് വായിച്ചാൽ ആ പത്രത്തിൽ ഏറ്റവും പ്രസക്തമായ പങ്കുതി ഏതാണ് നിങ്ങൾക്കറിയാമോ? ചരമ വാർത്തകളാണ്, ഡെക്കോളമാണ്. ഞാൻ നിങ്ങളെ പേടിപ്പിക്കാൻ പറയുകയല്ല, ഒരു ദിവസം നമ്മൾ ഈ ലോകം വിട്ടു പോകേണ്ടി വരും. അതിനേക്കാൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അന്ന് യാഥാർത്ഥ്യങ്ങളെ നേരിടുവാൻ, വസ്തുതകളെ നേരിടുക, ഇപ്പോഴേ അരയും തലയും മുറുക്കിക്കൊള്ളേണ്ടത് ആവശ്യമാണ്. ആ സമയം കണി പോലെ വരരുത്. ഒന്നുകിൽ ഞാൻ ഈ ലോകം വിടും, അല്ലെങ്കിൽ എന്റെ യേശു ഈ ലോകത്തിലേക്ക് വരും. അതുകൊണ്ട് ക്രമീകരിക്കാനുള്ളതെല്ലാം ക്രമീകരിക്കണം. വെറുതെ ഈസി ആയിട്ട് നടക്കരുത്. എന്നും ഇങ്ങനെ ഉദയാസ്തമയങ്ങളിൽ കൂടെ ലോകം മുന്നോട്ട് പോകുന്ന നീ തെറ്റിദ്ധരിക്കരുത്. എന്നും നീ ഞാനും ഇങ്ങനെ റുട്ടീനായിട്ട് ഇതിലേ അങ്ങോട്ടും ഇങ്ങോട്ടും ഷട്ടിലടിക്കുന്ന പോലെ പോകുമെന്ന് വിചാരിക്കരുത്. ഓരോ ദിവസം ജീവിതത്തിന്റെ യാത്ര തിരിച്ചു വിടുമെന്നുള്ളത് മനുഷ്യരാവേ നിന്റെ ഓർമ്മയിൽ. അതുകൊണ്ട് യാഥാർത്ഥ്യങ്ങളെ നമുക്ക് അഭിമുഖീകരിക്കാം. ഞങ്ങളുടെ കർത്താവ് നമ്മളെ വിളിക്കുമ്പോൾ ആരോ ഇവിടെ സൂചിപ്പിച്ച പോലെ ഇതാ ഞാനും കർത്താവ് ഇരിക്കുന്ന മക്കളും എന്ന് പറയാനിടയാകും. കർത്താവ് വിളിക്കുന്നുണ്ടേ, അത് ഞാനിവിടെ ഉണ്ട്, ഭാര്യ കാണുന്നില്ല, പിള്ളേരെങ്ങാണ്ട് പോയി എന്ന് പറയാനിടയാകരുത്. യോശുവായപ്പോലെ പറയണം, ഞാനും എന്റെ കുടുംബവുമോ യഹോവേശ്വരി. യോശുവായ്ക്ക് നല്ല ധൈര്യം, അങ്ങനത്തെ പുരുഷന്മാരുണ്ടാകണം, അങ്ങനത്തെ കുടുംബനാഥന്മാരുണ്ടാകണം. തന്റെ ഭാര്യയും കുഞ്ഞുങ്ങളും താൻ പറയുന്നിടത്ത് വന്ന് ആരാധിക്കുമെന്ന് തനിക്ക് നല്ല നിശ്ചയമാണ്. ഇന്നത്തെ യോശുവമാരാണ് പറഞ്ഞേനെ, ഭാര്യയുടെ കാര്യം അറിയത്തില്ല, അവളോട് ചോദിച്ചെങ്കിലും അറിയത്തുള്ളൂ, പിള്ളേരെ എവിടെ കണ്ടിട്ടോ. പ്രേക്ഷലോ യോശുവായ്ക്ക് പറയാനുള്ളത്, ഞാനും എന്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. അങ്ങനെയുള്ള പിതാക്കന്മാർക്ക് വേണ്ടി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മളെല്ലാവരും ദൈവത്തിന് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ലോകം വിശ്വാസത്യാഗത്തിന്റെ പാതയിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് നേർപാതയിലൂടെ മുന്നോട്ട് പോകാം. കർത്താവ് അനുവദിക്കുമെങ്കിൽ നാളത്തെ മെസ്സേജിൽ എന്നെ ദൈവം എങ്ങനെയാണ് ഈ സത്യത്തിലേക്ക് നടത്തിയതെന്ന് എന്റെ സാക്ഷ്യം വിസ്തരിച്ച് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. കർത്താവ് നിങ്ങൾ ധാരാളം അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സന്തോഷമുള്ള എല്ലാവരും ഒരു ഹല്ലേലൂയ പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കണം.